ಯುಗ ಪರಿಪಾಲಕನ ದಶರಥ ನಂದನ ಶ್ರೀರಾಮ ಕರುಣಾವಾರಿಧಿ ನಿನ್ಮುನ್ನಿ ತೊಳು ಕೈ ಕೂಪಿ ವಣಂಗೀಡಾಂ ದರ್ಶನ ಪುಣ್ಯಂ ಪಗರೇಣಂ ಅತಿಶಯ ಮೂರ್ತಿ ಭಗವಾನೇ ಕಡಾಕ್ಷ ಮಧುವೇಗಿ ಕನಿಯೂ ಞಂಗಳಿಲೆನ್ನೆನ್ನು ಕೌಸಲ್ಯಾತ್ಮಜ ಶ್ರೀರಾಮ ಮಂಗಳರೂಪ ಭಗವಾನೇ
ರಾವಣಂದೆ ಸಹೋದರನಾಯ കുംഭകർണൻ ഇവിടെ രാവണന് കുറച്ച് നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് ജീവജാലങ്ങൾ നശിക്കുന്നത് നീ കാണാറില്ലേ? ഏതൊക്കെയാണത്രേ? ശലഭങ്ങള്, മത്സ്യം, ആന, വണ്ട്, മാൻ. നമ്മൾ ഓരോരുത്തരും തടാകങ്ങളായല്ല ജീവിക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും സാഗരങ്ങളായി ജീവിക്കൂ. എന്ന് വച്ചാൽ ആരെങ്കിലും പുകഴ്ത്തുമ്പോ വെള്ളം നിറയുകയും ആരെങ്കിലും നിന്ദിക്കുന്ന സമയത്ത് വറ്റി വരളുകയും ചെയ്യുന്ന തടാകങ്ങളാവരുത്. നിന്ദിച്ചാലും പുകഴ്ത്തിയാലും പതറാത്ത സാഗരങ്ങളായിത്തീരൂ. ഇതാണ് മാനിൽ നിന്നും പഠിക്കേണ്ടത്. രണ്ടാമത്തത് മീനിൽ നിന്നും പഠിക്കുക എന്നതാണ്. ഒരു മുക്കുവൻ തൻ്റെ മത്സ്യം പിടിക്കാനുള്ള ആ കൊളുത്തിൽ ഇരയിട്ടുകൊണ്ട് വെള്ളത്തിലേക്കിട്ട് ആ മത്സ്യത്തിനെ പ്രകോപിപ്പിച്ച് ആ മത്സ്യം അത് വിഴുങ്ങി അതിൻ്റെ കഴുത്തിൽ ഇരുമ്പ് കൊളുത്ത് കുടുങ്ങുമ്പോൾ പാവം മത്സ്യം അറിയുന്നില്ല ആ ഇരയ്ക്ക് പിന്നിലൊരു ഇരുമ്പ് കൊളുത്തുണ്ട് എന്നുള്ളത്. ഇതുപോലെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മുടെ നാവിനെ എന്ന് പറയുകയാണ്. കഴിക്കുന്ന ഭക്ഷണവും പറയുന്ന വാക്കുകളും, അതിന് ഒരാളെ തളർത്താനും സാധിക്കും, ഒരാളെ ഉയർത്താനും സാധിക്കും. കഴിയുന്നതും നമ്മളെ തളർത്തുന്ന ഭക്ഷണവും കഴിക്കരുത്, മറ്റൊരാളെ തളർത്തുന്ന വാക്കുകളും പറയരുത്. ഇത് രണ്ടും നമ്മൾ അലേർട്ടായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്പോയിൽ ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടത് പറയുന്ന കാര്യത്തിൽ പ്രായം കൂടുന്തോറും ശാന്തതയിലേക്ക് മൗനത്തിലേക്ക് വരൂ. മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നല്ല, അർത്ഥേ മനനം ചെയ്തിരിക്കൂ, മനസ്സുകൊണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കൂ. ഇനി മനസ്സുകൊണ്ട് ജപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാവ് കൊണ്ട് ജപിക്കൂ. കാര്യമാർത്ഥ പ്രസക്തമായത് മാത്രം പറയുക. കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോണ്ടല്ലോ നമ്മൾ വേണ്ടാത്ത വർത്തമാനമൊക്കെ അവരോട് പറയുമ്പോൾ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പം അവർക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, നമ്മൾ മരുമകളോട് മകൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ അവള് മൃത്യുഞ്ജയ ഹോമം ബുക്ക് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? സാധാരണ മൃത്യുഞ്ജയ ഹോമം ആരോഗ്യം കണ്ടാവാൻ വേണ്ടിയിട്ടാണ്, രോഗങ്ങൾ പോവാൻ വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ ഹോമം. പക്ഷെ ചിലരത് ബുക്ക് ചെയ്യുക, ചിലരുടെ ആയുസ് വേഗം പോണേന്ന് വെച്ചിട്ടാണ്. അപ്പൊ മരുമകൾ ഒരിക്കലും നമ്മുടെ പേരിൽ മൃത്യുഞ്ജയ ഹോമത്തിന് ബുക്ക് ചെയ്യാൻ ഇടപെട്ടാണ്ടിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നാവിനെ വളരെയധികം, ഞാൻ നിങ്ങളോട് പറയുമ്പോണ്ടല്ലോ ഇതൊക്കെ ഓരോരോ വീടുകളിലുണ്ടല്ലോ, നിവൃത്തിയില്ലാതെ ജീവിക്കുകയാണ് പലരും. എങ്ങനെയാണോ തോന്നുന്നത്, അതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ അച്ഛനമ്മമാരുടെ കൂടെ ജീവിക്കാത്തതിന്റെ കാരണം നാവാണ് പ്രധാനം. നാവ് ശേറ്റ് ക്യാങ് 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 എന്ന് പറഞ്ഞിട്ട് ഇടപെടും. നീ എവിടെ പോയടി, നീ എവിടെ പോയടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടാതിരുന്നവിടെ ഒന്ന് മനുഷ്യന്, ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്കൊന്ന് ചോദിക്കുന്നത് ഇഷ്ടമല്ല. വരുന്നത് വരെ പോണേ പോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഒരു ഭാഗത്തിരുന്ന് നാമം ജപിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ വന്നാലും കുഴപ്പമില്ല, വന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ അവസ്ഥയിലേക്ക് നമ്മൾ വരും. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞാലൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ചിലർക്ക് പറ്റാത്തെന്ന് വെച്ചാൽ, കുറേ കാലം കൊണ്ടുണ്ടാക്കിയ ഒരു അറ്റാച്ച്മെന്റ് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് വിടാൻ സാധ്യമല്ല. ഈ ദൗർബല്യമാണ് നമ്മൾ വീണ്ടും അവരുടെ ജീവിതത്തിൽ ഇടപഴകുന്നത് എന്ന് മാത്രമല്ല, നമുക്ക് തോന്നാണ് നമ്മൾ ഇടപഴകിയിട്ടില്ലെങ്കിൽ നമ്മുടെ അറ്റാച്ച്മെന്റ് പോവുന്നുള്ളൊരു തോന്നൽ വരികയാണ്. ആ അറ്റാച്ച്മെന്റ് നിലനിർത്താനാണ് നമ്മൾ ഇടപഴകുന്നതെന്ന് നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ഈ ഇടപഴകലാണ് അറ്റാച്ച്മെന്റ് അവരെടുത്ത് കളയുന്നത് എന്നുള്ളത്. ശരിക്കും വാക്കുകൊണ്ടല്ല അറ്റാച്ച്മെന്റ് ഉണ്ടാക്കേണ്ടത്, മൗനം കൊണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം. അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തുകൊണ്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കണം. കഴിഞ്ഞതും നമ്മളങ്ങനെ, നിങ്ങൾ ആശ്രമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാണ്ടല്ലോ ഈ ഗുരുക്കന്മാരും ശിഷ്യന്മാരൊന്നും സംസാരിക്കുന്നുമില്ല അധികം. ശരിയായ ഗുരുവും ശിഷ്യനും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഗുരുവിന് എന്താ വേണ്ടതെന്ന് ഗുരു പറയാതെ തന്നെ ശിഷ്യന് മനസ്സിലാവും. ശിഷ്യനോട് എന്താണ് ശിഷ്യന് ചെയ്യേണ്ടതെന്ന് ഗുരു നിർദ്ദേശിക്കാതെ തന്നെ ശിഷ്യനും മനസ്സിലാവും. മൗനത്തിലൂടെ അവർക്ക് സംസാരിക്കാൻ സാധിക്കും. മൗനത്തിലൂടെ സംസാരിക്കുന്നവരാണ് മഹർഷി വര്യന്മാരായിരിക്കുന്ന ദക്ഷിണാമൂർത്തി തുടങ്ങിയിട്ടുള്ള ആചാര്യന്മാർ. അവരൊന്നും വാക്കുകളെ ഉപയോഗിച്ചിട്ടില്ല, സാധിക്കുന്ന പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിരുവണ്ണാമലൈ രമണ മഹർഷി. അദ്ദേഹം, രമണ മഹർഷിയൊക്കെ മൗനത്തിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പ്രഭാഷണത്തിൽ വിളിച്ചുകൊണ്ടേ അദ്ദേഹം ചെന്നിരുന്നു. അരമണിക്കൂർ അവിടെ അങ്ങനെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞിട്ട് പ്രഭാഷണം കഴിഞ്ഞു ഞാൻ പോവുകയാണെന്ന്. ആളുകൾ പറഞ്ഞു, എന്ത് തോന്നി വാസം, അരമണിക്കൂർ ഒരക്ഷരം മിണ്ടാതെ എന്നിട്ട് പ്രഭാഷണം കഴിഞ്ഞു എന്ന് പറഞ്ഞാലോ. ഇവിടെ അദ്ദേഹം പറയാണ്, എന്റെ മൗനത്തിൽ നിന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്റെ വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന്. കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൗനത്തിലൂടെയാണ്. ഒരാള് രമണ മഹർഷിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എനിക്ക് ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ട്, ഞാൻ എന്താ വേണ്ടത് എന്ന്. ഉടനെ പറഞ്ഞു, നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് വന്നത് എന്ന്. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ മിണ്ടാതിരിക്കാനാ പഠിപ്പിക്കുന്നത് എന്ന്. ഒന്നും മിണ്ടാതിരിക്കുക. ഇപ്പൊ പ്രായം കൂടുന്തോറും കുട്ടികൾ നമ്മളോട് പറയുന്ന വാക്കാണ് ഒന്ന് മിണ്ടാണ്ടിരിക്കൂ എന്ന്. അത് അവർ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആയിത്തീർന്നിരിക്കണം. അതിനെന്ത് വേണം? കൂടുതൽ ആരോട് മിണ്ടിത്തുടങ്ങണം? കുട്ടികളോട് മിണ്ടുന്നേക്കാൾ കൂടുതൽ ഭഗവാനോട് മനസ്സുകൊണ്ട് മിണ്ടിത്തുടങ്ങണം. നാമം ജപിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാവണ്ടോ ഇതൊക്കെ? ഇതൊക്കെ കേട്ടിട്ട് പോകണം. ഒരു ചെവി കൂടെ നല്ല ചെവിയിൽ നിന്ന് പുറത്ത് കളയണം. വേണ്ടാത്തതിലൊക്കെ നല്ലവണ്ണം ഇടപഴകണം, വേണ്ടാത്തതൊക്കെ പറയണം. എന്നിട്ട് അവര് നല്ലവണ്ണം ഡോസ് തരുമ്പം അന്ന് മനസ്സിലാക്കണം, അന്ന് ആ സ്വാമി പറഞ്ഞിരുന്നതൊക്കെ അത് അന്നേ തുടങ്ങിയിരുന്നുവെങ്കിൽ എവിടെയോ എത്തുമായിരുന്നു. ഇപ്പൊ ഇത്രയൊന്നും വഷളാക്കേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു. മനസ്സിലാവുണ്ടോ? കണ്ടുപഠിക്കൂ, കൊണ്ടുപഠിക്കരുത്. ഇത് മത്സ്യത്തിൽ നിന്നും പഠിക്കണം. പിന്നെ മൂന്നാമത്തതാണ് ആനയിൽ നിന്നും പഠിക്കേണ്ടത്. ആനയുടെ ദൗർബല്യമാണ് സ്പർശം. പിടിയാനയെ നല്ലവണ്ണം മെരുക്കി വലിയൊരു കുഴിയുടെ അടുത്ത് കൊണ്ടു നിർത്തും. കൊമ്പനാന വരും കാട്ടിൽ നിന്നും. അവൻ പിടിയാനയുടെ ശരീരത്തോട് ചേർന്ന് 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 ഒരു സ്പർശസുഖം അനുഭവിക്കും. അതിലൊരു കാമസുഖം ആനയ്ക്ക് കിട്ടും അത്രേ, സ്പർശിക്കുന്നതിൽ. അങ്ങനെ ആ സുഖത്തിന്റെ ലഹരി കൊമ്പനാനയെ ഇങ്ങനെ സ്വാധീനിക്കുമ്പോൾ അവൻ അവന്റെ ലൈംഗിക തൃഷ്ണയുടെ ദൗർബല്യങ്ങളിലേക്ക് വീഴും. ഇതിനത്ര ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. ഇതിന് പിടിയാനയ്ക്ക് ഇവള് ചതിപ്രയോഗം തുടങ്ങും. പതുക്കെ കാലുകൾ പുറകോട്ട് വലിക്കും. ഇവനിങ്ങനെ ഒരസി 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 ഇവള് കാല് വലിക്കുന്നത് ഒരിക്കലും കാണില്ല പാവം. അങ്ങനെ ഒരു ശക്തിയിൽ ഇങ്ങനെ ഒരസുന്ന സമയത്ത് പെട്ടെന്ന് രണ്ട് കാലും കൈകളും പുറത്തേക്ക് അങ്ങനെ മാറ്റിക്കളയും. ഇവൻ ഈ ഒരസുന്ന ശക്തിയിൽ ബാലൻസ് തെറ്റും കുഴിയിൽ. ഇരുമ്പിന്റെ ചങ്ങല കൊടുക്കും പിടിയാനയുടെ കയ്യിൽ, അടിച്ച് തകർത്ത് കളയും. തോല് പൊട്ടുന്ന വിധത്തിൽ അടിച്ച് കളയും. അങ്ങനെ അവന്റെ കാട്ടിൽ മതിച്ച് നടന്ന ആ മതം മുഴുവൻ തളർത്തി 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 ചങ്ങലകൾ കെട്ട് കയറിലിട്ട് ആ കുഴിയിൽ നിന്നും വലിച്ചു കയറ്റും. ഇങ്ങനെയാണ് ആനയെ പിടിക്കുക, ഒരു ചതിയിലൂടെ വീഴ്ത്തിക്കളയുക. ഇവിടെയും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് സ്പർശ സുഖങ്ങൾ. പ്രധാനമായി മനുഷ്യനെ സംബന്ധിച്ച് രണ്ട് സ്പർശങ്ങളാണ് നമ്മുടെ ദൗർബല്യങ്ങൾ. ഒന്ന് നാവിൻ്റെയും രണ്ട് ലൈംഗികവും. ഇതിനെ പറയും ജിഹ്വോപസ്ഥം. ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ്, ഉപസ്ഥം എന്ന് പറഞ്ഞാൽ ജനനേന്ദ്രിയം. ഇങ്ങനെ രണ്ട് സ്പർശങ്ങളാണ് മനുഷ്യൻ്റെ ദൗർബല്യങ്ങൾ. ഈ ദൗർബല്യങ്ങളിൽ നിന്നും ക്രമേണ ഉയരണമെങ്കിൽ അതിൽ കൂടെ കിട്ടുന്ന സുഖത്തിന് പരിമിതി ഉണ്ട് എന്ന ബോധം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. ഈ ബോധം ഉറയ്ക്കാത്തവൻ അവൻ്റെ തൃഷ്ണയെ തൃപ്തിപ്പെടുത്താൻ വസ്തുക്കളെയും മാറ്റും, വ്യക്തികളെയും മാറ്റും. അപ്പൊ തൻ്റെ നാവിൻ്റെ രുചി തൃപ്തി അടഞ്ഞിട്ടില്ലെങ്കിൽ, അതാണ് മനുഷ്യൻ വീട്ടിൽ നിന്ന് ഹോട്ടലുകളിലേക്കും അവിടെ നിന്ന് തൃപ്തി തരുന്ന വസ്തുക്കളിലേക്കൊക്കെ ഓടുന്നത്. അല്ലേ? നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ടാണത്. ഇതുപോലെ തന്നെ തൻ്റെ കാമതൃപ്തി അടഞ്ഞിട്ടില്ലെങ്കിൽ അതെവിടെ നിന്നാണോ തൃപ്തി കിട്ടുക, അവരിലേക്കൊക്കെ പോവും. അപ്പം ഇതിലൊരു നിയന്ത്രണം അവനൊരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. ഇവിടെയാണ് നമ്മൾ വിവേകമുണ്ടാവേണ്ടത്. ഇതിന് ഇത്രയൊക്കെ തൃപ്തി തരാൻ സാധിക്കുകയുള്ളൂ എന്ന വിവേകം വന്നാൽ ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിനിങ് കൊടുക്കണം. ഈ ഉപകരണങ്ങൾക്കുണ്ടല്ലോ ഒരു ട്രെയിനിങ് ഉണ്ട്. എന്താണത്? നാവിന് രുചി കുറഞ്ഞ ഭക്ഷണത്തിലും രുചി കണ്ടെത്താൻ പരിശീലിപ്പിക്കുക. രുചിയില്ലാത്ത ഭക്ഷണത്തിൽ രുചി കണ്ടെത്താൻ അതിനെ പരിശീലിപ്പിക്കുക. അപ്പൊ ക്രമേണ അത് രുചി പുറത്തല്ല, രുചി അകത്താണെന്ന ബോധത്തിലേക്ക് വരും. ഇതുപോലെ തന്നെയാണ് ലൈംഗികവും. നാം കൂടുതൽ ഈശ്വര പ്രേമത്തിലേക്ക് തിരിയും തോറും നമുക്ക് മനസ്സിലാവും ലൈംഗിക തൃഷ്ണകളൊക്കെ ഊർജത്തെ, ശക്തിയെ ചോർത്തുന്നതാണ്. എന്നാൽ എത്രമാത്രം നമ്മളത് ഈശ്വരനിലേക്ക് തിരിക്കുന്നുണ്ടോ അത്ര കണ്ട് നമ്മുടെ ശക്തി കൂടുന്നതാണത്. അപ്പൊ നമ്മൾ കൂടുതൽ കൂടുതൽ ശക്തി വർദ്ധിപ്പിക്കുന്ന ആ ജീവിതത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. ഇത് വിവേകം കൊണ്ട് ഉയരണം, അല്ലെങ്കിൽ അപകടമാണത്. അടക്കി വെച്ചോ, ഒരു സന്ദർഭം വരുമ്പം പുറത്തു വരും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു കഥ, ഒരു സന്യാസി പണ്ട്, ഒരു ചെറുപ്പക്കാരൻ പണ്ട് ഭാര്യയൊക്കെ ആയിട്ട് തെറ്റി, എന്നിട്ട് ഹിമാലയ സ്ഥാനങ്ങളിൽ പോകുന്നതും കൗപീനധാരിയാവുന്നതും പിന്നെ അയാളുടെ കൗപീനം എലിവെട്ടുന്നതും അവസാനം ഒരു കല്യാണം കഴിക്കുന്നതും അതിൽ കുട്ടികളുണ്ടാവുന്നതും അവസാനം ഗുരു വന്നു, ഉപദേശമൊക്കെ കൊടുത്ത ഗുരു വന്നു നോക്കുമ്പോൾ ഇയാൾക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എല്ലാം ഒരു കൗപീനം കാരനാണെന്ന്. കൗപീനം എലിവെട്ടി. അപ്പൊ ഇങ്ങനെ മനുഷ്യന്റെ തൃഷ്ണ അതിനൊരു അവസാനമില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ വിവേകം കൊണ്ട് നമ്മൾ ക്രമേണ ക്രമേണ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. ഇതാണ് ആരിൽ നിന്നും പഠിക്കേണ്ടത്? ആനയിൽ നിന്നും പഠിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ഇത് ഉറപ്പിക്കട്ടെ, ദശരഥന്റെ കഥ നമ്മൾ അതാണല്ലോ പഠിക്കുന്നത്. ആ ദശരഥന് കാമതൃപ്തി വന്നിട്ടുണ്ടായിരുന്നില്ല. കൈകേയിയിൽ നിന്നും അങ്ങനൊരു കാമതൃപ്തി കിട്ടുന്നുണ്ട് എന്നൊരു വിചാരമാണ് അദ്ദേഹത്തിനെ കൈകേയിയിലേക്ക് അടുപ്പിച്ചത്. അതേ കാമതൃഷ്ണ കൊണ്ട് അദ്ദേഹത്തിന് കൈകേയി കുഴിച്ച വലിയൊരു കുഴിയിൽ വീഴേണ്ടി വന്നു. അതേ കൈകേയിയെ കൊണ്ട് പ്രഹരവും അനുഭവിക്കേണ്ടി വന്നു. ഒരു ആന അധപ്പതിക്കുന്നത് പോലെ ദശരഥൻ കൈകേയിയാകുന്ന പിടിയാനയെ കൊണ്ട് അധപ്പതിച്ചൊരു കഥ രാമായണത്തിലുണ്ടല്ലോ. ഇത് നമുക്ക് കാണാൻ സാധിക്കണം ജീവിതത്തിൽ. പിന്നെ അടുത്തതാണ് വണ്ടുകളിൽ നിന്നും പഠിക്കേണ്ടത്, ഘ്രാണത്തിലൂടെ. പാവം വണ്ട് വാസന കൊണ്ട് തേനിൻ്റെ വാസന അതിന് ഉന്മത്തത കൊടുക്കും, അത് താമരപ്പൂവിൽ ചെന്നിരിക്കും. അങ്ങനെ താമരപ്പൂവിൽ ചെന്നിരുന്ന് തേനൊക്കെ ആസ്വദിച്ച് അതിന്റെ ഉന്മത്തതയിൽ ഇരിക്കുമ്പോ അതങ്ങനെ ലഹരിയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതറിയില്ല. സൂര്യൻ അസ്തമിക്കുമ്പോ താമര കൂടി വരുന്ന് ആ താമരപ്പൂവിന്റെ ഉള്ളിൽ കിടന്നത് ചാവും. ഇതുപോലെ നമ്മളോട് പറയുകയാണ്, കുടുംബമാകുന്ന താമരപ്പൂവിന്റെ ഉള്ളിൽ നിന്നും കിട്ടുന്ന ചെറിയ ഒരു സ്നേഹരസം, കുടുംബരസം, അതിൽ നമ്മൾ ഉന്മത്തരായി ഇരുന്നാൽ കാലം അതിനെ അടച്ചു കളയും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുരുങ്ങി നിന്നുകൊണ്ട് മരിക്കേണ്ടി വരും, നമ്മൾ പെടഞ്ഞ് മരിക്കേണ്ടി വരും. ഇതാണ് പലർക്കും സംഭവിക്കുന്നത്. ആ കുടുംബമാകുന്ന പൂവിൻ്റെ ഉള്ളിൽ നിന്നും പലർക്കും പുറത്ത് കടക്കാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ് കടക്കാൻ പറ്റാത്തത് വെച്ചാൽ, കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ ബോധം വേണം. പ്രായം കൂടുന്തോറും കുട്ടികളാകും തോറും ഭാര്യയെ ആശ്രയിക്കല്ല വേണ്ടത്, ഭാര്യയെയും ആത്മീയതയിലേക്ക് വിടണം. ഞാനും രണ്ടുപേരും പരസ്പരം കൂടുതൽ ഭാരമല്ലാതെ ജീവിക്കണം. അപ്പൊ പിന്നെ പ്രശ്നങ്ങളില്ല കുടുംബജീവിതത്തിൽ. കുറെ കഴിഞ്ഞാൽ മടുക്കും നമുക്ക്, കുടുംബജീവിതത്തിന്റെ തൃഷ്ണകളൊക്കെ മടുക്കും. കാരണം ശരീരം നമ്മളെ അതിൽ നിന്നൊക്കെ കുറെ മാറ്റിയെടുക്കും. അപ്പോഴാണ് നമുക്ക് മോഹം വരെ കുറെയൊക്കെ ഇനി ആത്മീയ ലോകത്തിലേക്കെങ്കിലും ഉയരട്ടെ, എനിക്കിഷ്ടമുള്ള ലോകത്തിലേക്ക് ഉയരട്ടെ. പക്ഷെ അവിടെ നമ്മളെ മറ്റൊരാൾ പിടിച്ചു വയ്ക്കുമ്പോൾ അതിലും പുരോഗതി പ്രാപിക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് അത്രയും കാലം കാമം നിന്ന വ്യക്തിയോട് വെറുപ്പും വിദ്വേഷവും വരാൻ തുടങ്ങും. രണ്ട് ഞണ്ടുകളെ ഒരു ഭരണിയിൽ വെച്ചു കഴിഞ്ഞാൽ, പാത്രത്തിലിട്ട് വെച്ചു കഴിഞ്ഞാൽ, ഒരു ഞണ്ടെങ്ങാനും പുറത്തേക്ക് പോകാൻ കാല നീട്ടിയാൽ താഴെയുള്ള ഞണ്ട് അതിന്റെ കാല് പിടിച്ച് വലിച്ചിട്ട് പറയും, ഞാനോ രക്ഷപ്പെടുന്നില്ല, നീയും രക്ഷപ്പെടണ്ട എന്ന്. മിക്കവാറും വീടുകളിലുണ്ടല്ലോ ഭാര്യാഭർത്താക്കന്മാരല്ല കൂടുതലുള്ളത്, ഞണ്ടുകളാണ് കൂടുതലുള്ളത്. ഭാര്യ രക്ഷപ്പെടാൻ നോക്കിയാൽ ഭർത്താവാകുന്ന ഞണ്ട് പിടിക്കും. ഇനി ഭർത്താവാണ് രക്ഷപ്പെടാൻ നോക്കുന്നതെങ്കിൽ ഭാര്യയാകുന്ന ഞണ്ടും പിടിച്ചിടും. നിങ്ങളും നേരെയാവണ്ട, കാരണം ഞാൻ നേരെയാവില്ല. പിന്നെ ഇങ്ങനെ നിങ്ങൾ നേരെയാവുക, ഇതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരും ആരായി തീരരുത്, ഞണ്ടുകളായി തീരരുത്. രക്ഷപ്പെടട്ടെ, ഒരാളെങ്കിലും രക്ഷപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവുക. ഇതൊക്കെ ചെറുപ്പത്തിൽ കേൾക്കണം, എന്നാലേ ആ ബോധമൊക്കെ വരുള്ളൂ. ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ഗുണം എന്താ വെച്ചാൽ, കല്യാണം പള്ളിയിൽ വെച്ചിട്ടാ. അപ്പൊ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു കൊടുക്കും എങ്ങനെയൊക്കെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന്, എന്നിട്ട് എങ്ങനെയൊക്കെയാ ജീവിക്കേണ്ടതെന്ന്. നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിലുള്ള കല്യാണമൊക്കെ അമ്പലങ്ങളിൽ വെച്ചിട്ടാണ്. പാവം ദൈവത്തിനാണെന്ന് ഒന്നും പറഞ്ഞുതരാനും പറ്റില്ല, കാരണം അങ്ങോരങ്ങനെ നിൽക്കുകയാണ്. ഒരു ജീവനുള്ള വ്യക്തിയുടെ മുന്നിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നതെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പാവം ഇദ്ദേഹത്തിന് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അങ്ങനെ നിൽക്കുന്നെ. ഭഗവാൻ ശംഖചക്ര കഥാധാരിയുടെ നിന്ന് കാണിച്ചു കൊടുക്കും, കല്യാണം കഴിച്ചാൽ നിങ്ങളും പിടിക്കും ശംഖും ചക്രം കഥാ പങ്കജമൊക്കെ എന്ന് വെച്ചാൽ ഓരോന്ന് പിടിക്കാൻ തുടങ്ങും. പിന്നെ എന്നെപ്പോലെ എങ്ങോട്ടും പോവാൻ പറ്റാതെ നിങ്ങൾ ഒരു ഭാഗത്ത് പ്രതിഷ്ഠിതരാവും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് കല്യാണത്തിന് മൂന്ന് സ്റ്റേജുകളുണ്ട് എന്ന് പറയും. ഒന്നാമത്തത് പൂർണ്ണമായ ഒരു കാമത്തിന്റെ സ്റ്റേജാണത്. അതാണല്ലോ ഹണിമൂൺ ഹിണിമൂൺ എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. അതൊക്കെ വേണം കല്യാണത്തിന്, ഒരു ഭ്രാന്ത്, അതിനെ മാഡ്നസ് എന്ന് പറയും. ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട്, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓടി നടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാവാൻ തുടങ്ങും. അപ്പൊ രണ്ടുപേരും മാതൃകകളാവണം അവിടെ. ഒന്ന് ഭ്രാന്തരാവണം, മറ്റൊന്ന് മാതൃകകളാവണം. ഏതൊരു പരസ്യമുണ്ടല്ലോ, മെയ്ഡ് ഫോർ ഈച്ചർ എന്ന്. അതുപോലെ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ചർ ആവണം. കുട്ടികളൊക്കെ പക്വതയായി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്രരാവണം. പിന്നെ ജീവിക്കേണ്ടത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാവരുത്, ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ടാവരുത്. പിന്നെ ജീവിക്കേണ്ടത് അവനവന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി ജീവിക്കണം. ആ സ്വാതന്ത്ര്യം, ഭാര്യയ്ക്ക് ഉയരാനുള്ള സ്വാതന്ത്ര്യം അത് ഭർത്താവും കൊടുക്കണം, ഭർത്താവിന് ഉയരാനുള്ള സ്വാതന്ത്ര്യം ഭാര്യയും കൊടുക്കണം. ഇന്ന് നമുക്കത് സംഭവിക്കുന്നില്ല. അവരെയാണ് പണ്ടും ഭ്രാന്ത്. കുട്ടികളായി കഴിഞ്ഞാലും ഭ്രാന്ത്. കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് ഞാൻ മുഴുഭ്രാന്ത്. എവിടെയാണ് നേരെയാ വിടുന്നത്? ശരിയല്ലേ ഞാൻ പറയുന്നത്? അങ്ങനെയൊരു ചിന്ത എല്ലാ വീടുകളിലും ഉണ്ടെങ്കിൽ ഒരാളും ഒരാൾക്കും ഒരു ഭാരമല്ല എന്ന് മാത്രമല്ല, പ്രശ്നങ്ങളും ഇല്ല. മനസ്സിനെ തൻ്റെ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് വ്യാപരിക്കുമ്പോണ്ടല്ലോ എല്ലാ വിഷമങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ പറ്റും. ഇത് അതിനുള്ള വേദികളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് മക്കളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചൊക്കെ ഇരുന്ന് ദുഃഖിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ നമ്മുടെ ശരിക്കും സംസ്കാരത്തിലുള്ളതായിരുന്നു. അതാണ് വാനപ്രസം എന്നൊക്കെ പറയുന്നത്. അത് ക്രമേണ ക്രമേണ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നിങ്ങളെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കൂ. സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ കൂട്ടത്തിൽ ഭാര്യയാണ് പോകുന്നതെങ്കിൽ ഒരു പിടുത്തം പിടിക്കണം. ആരെ പിടിച്ചു വലിച്ചു കൊണ്ടുവരണം. കേൾക്കും മനുഷ്യ, എന്നിട്ടെങ്കിലും നേരെയാവട്ടെ എന്നും. ചിലർ പിന്നെ ഭർത്താവിനെ കൊണ്ടുവരുന്നത് പഠിക്കൂ, നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. അപ്പൊ നീയോ, ഏയ് ഞാൻ എത്രയോ നല്ലവളാണെന്ന്. അവർ പിന്നെ ഓൾറെഡി മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ടാവും ഞാൻ നല്ലവളാണെന്നുള്ളത്. എന്നോട് ഒരു അമ്മ പറയുകയും ചെയ്തു, എനിക്ക് വലിയ സങ്കടമായി അത്. സ്വാമി പറഞ്ഞതൊക്കെ എൻ്റെ മരുമകൾക്ക് പറ്റുമെന്ന്. ആ മരുമകൾ വന്നിട്ടുണ്ടോ? ആ അസത്യത്തിനൊന്നും വരില്ല എന്ന്. അപ്പൊ പിന്നെ ആരതൊക്കെ കേട്ടിരിക്കണം? അമ്മയല്ലേ കേട്ടത്? അമ്മയല്ലേ നേരെയാവേണ്ടത്? ഞാനൊന്നും ഇനി നേരിട്ട് കാര്യമില്ല സ്വാമി എന്നും. ഇതാണ് ഇങ്ങനെ തൊലിക്കെട്ടിയായിട്ട് സപ്താഹം കേൾക്കാൻ വന്നിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കാൻ വന്നിട്ട് എന്താ കാര്യം? അപ്പം ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു ട്യൂണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പരസ്പരമുള്ള ഡിപ്പെൻഡൻസി കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ ജീവിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? ഇടയ്ക്ക് വെച്ചൊരാൾ മരിച്ചു പോയാലും മറ്റൊരാളൊരിക്കലും തളരുകയില്ല. അവർക്ക് അവരുടെ വഴിയിലൂടെ കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. അതല്ല, ഒരാളെ ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ മറ്റേ ആൾക്കൊരു വഴിയില്ലാത്തതുകൊണ്ട് അയാൾ അവിടെ കിടന്ന് തളരു തന്നെ വേണം. അപ്പൊ സ്വയം നശിക്കുക, മറ്റൊരാളെ തളർത്തുക, നശിപ്പിക്കുക. ഇതാണ് ഇന്ന് നമ്മൾ കുടുംബജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ അല്ലയോ? ഞാൻ പറയുന്നത് ഒരു എക്സാഗ്രേഷൻ ഒന്നല്ലല്ലോ. ശരിയല്ലേ? ഈ ചിന്തകളൊക്കെ നമുക്ക് വേണം ശരിക്കും. ആ ഇതാണ് ആരിൽ നിന്നും പഠിക്കേണ്ടത്? വണ്ടിൽ നിന്നും പഠിക്കേണ്ടത്. ഇനി അഞ്ചാമത്തതൊന്നാണ് കണ്ണിലൂടെ നശിച്ചു പോകുന്ന പാറ്റകൾ എന്ന് പറയുക. ഈയാം പാറ്റ. മഴ പെയ്തു കഴിഞ്ഞാൽ പാറ്റ പൊടിയും തീയിടും. ആ തീ കണ്ട് ആകർഷിതയായിട്ട് ആര് വരും? പാറ്റകൾ വരും. പാറ്റ അതിൽ വീണ് ചാവുകയും ചെയ്യും. തൻ്റെ കണ്ണുകൊണ്ട് തീ കാണുമ്പോ ഇതെന്തോ കഴിക്കാനുള്ള സാധനമായി പാവം പാറ്റയ്ക്ക് തോന്നും. അങ്ങനെയാണ് പാറ്റ അതിൽ ചെന്ന് വീഴുന്നത്. നമ്മളോട് പറയുകയാണ്, നാം ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മളെ കൂടുതൽ പ്രേരിപ്പിച്ച ഒരു സാധനം കണ്ണുകളാണ്. അപ്പൊ കണ്ണിലൂടെ കണ്ട രൂപങ്ങളെയാണ് നാം നമ്മുടേതാക്കി എടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ നമ്മളെ ഹോമിക്കുന്നത്. എന്നാൽ കണ്ണുകൾക്കൊരു രൂപം കാണാൻ കാഴ്ച തന്നൊരു ശക്തി ഉണ്ടല്ലോ, അതിനെ നമ്മുടേതാക്കിയെടുക്കൂ. വളരെ രസകരമായിട്ട് ഹരിനാമകീർത്തനത്തിൽ പറയും എഴുത്തച്ഛൻ, അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്തുറയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമ. കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടാകുന്ന രൂപങ്ങളെ എന്റേതെന്ന് ഗ്രഹിക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും. എന്നാൽ കണ്ണിലൂടെ കാണിച്ചു തന്നവനെ, അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഈ കണ്ണിലൂടെ കാണിച്ചു തന്നവനാണ് ശരിക്കും എന്റേത്, അല്ലാതെ കണ്ട രൂപങ്ങൾ എന്റേതല്ല. എന്റേതല്ല എന്ന് പറയാൻ കാരണം, ഇന്ന് എന്റെ കൂടെയാണെങ്കിലും നാളെ അവർ വേറൊരാളുടെ കൂടെ പോകേണ്ടവരാണ്, അല്ലെങ്കിൽ വേറൊരാളുടെ പൊസിഷനിലേക്ക് വരുന്നവരാണ്. ഇതാണ് സത്യം. ഇപ്പൊ എന്റേതല്ലാത്തത് ഇന്ന് എന്റേതാണ്, നാളെ എന്റെ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പ്രസവിച്ച് വളർത്തിയ കുട്ടികളെ നമുക്കെന്നും എന്റേതെന്ന് പറയാൻ പറ്റുമോ? ഒരു ഏജ് കഴിഞ്ഞാൽ അവർ വേറൊരാളുടേതായി കഴിഞ്ഞു. ഇതാണ് സത്യം. ഇതുപോലെ തന്നെയാണ് നമ്മൾ കല്യാണം കഴിച്ച ഭർത്താവുണ്ടല്ലോ എന്റെയാണെന്ന് പറയുമ്പോൾ ഒരു ദിവസം മൃത്യുദേവൻ പറയുന്നുണ്ട്, ഇനി മുതൽ നിങ്ങളുടേതല്ല, ഇനി എന്റേതാണെന്ന്. അപ്പോ എന്റേതെന്ന് പറയാൻ വേറെയൊക്കെ അവകാശികളുണ്ട്. അതിനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ട് എന്റെയാണ് എന്റെയാണെന്ന് പറയുന്നത്. അപ്പൊ വിവേകമുണ്ടാവണം. ഞാൻ കണ്ണുകൊണ്ട് കാണുന്നവരൊക്കെ ഇന്ന് എന്റെയാണെങ്കിലും നാളെ അതിന്റെ അവകാശം വേറെ ആളുകൾ കാണാം. അതുകൊണ്ട് എന്റേതെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇന്നും നാളെയും എന്റെ കൂടെ ഉണ്ടാവുന്നത് ഇതെല്ലാം കാണിച്ചു തരുന്ന കണ്ണിനും കണ്ണായ ഭഗവാനാണ്. ആ ഭഗവാനെ നാം കൊണ്ടു നടക്കാൻ തുടങ്ങിയാൽ ഒരു രൂപത്തിലേക്കും നമ്മൾ ഹോമിക്കപ്പെടില്ല. ഭർത്താവാകുന്ന അഗ്നിയിലേക്കും ഹോമിക്കപ്പെടില്ല, ഭാര്യയാകുന്ന അഗ്നിയിലേക്കും ഹോമിക്കപ്പെടില്ല, മക്കളാകുന്ന അഗ്നിയിലേക്കും ഹോമിക്കപ്പെടില്ല. നാം ഹോമിക്കുന്നതിന് പരം നാം പിടിക്കപ്പെടും. ആരെ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ആ ഭഗവാനെ നമ്മൾ പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഹോമിക്കുന്ന പ്രശ്നമില്ല. ഇപ്രകാരം അഞ്ച് ജീവജാലങ്ങൾ: അഗ്നിയിലൂടെ പാറ്റ, ശബ്ദത്തിലൂടെ മാൻ, സ്പർശത്തിലൂടെ ആന, നാവിലൂടെ മത്സ്യം, അതുപോലെ ഘ്രാണത്തിലൂടെ വണ്ടുകൾ. ഇത് കുംഭകർണൻ രാവണന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞോ, ഞാനിതൊക്കെ അങ്ങേക്ക് പറഞ്ഞു തന്നാലും വാസന കൊണ്ടു നീക്കരുതർക്കുമേ, ശാസനയാലും മടങ്ങുകയില്ലിതു. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. ഇതൊക്കെ നമുക്കറിയുന്നതാണ്. നമ്മൾ മരണം കാണുന്നുണ്ട്, നാശം കാണുന്നുണ്ട്, നമ്മൾ കുട്ടികളോട് പറയുന്നുണ്ട് നല്ലത് പറഞ്ഞു പഠിക്കണം. ഇതൊക്കെ പറയുമ്പോഴും നമ്മളും ദുർബലരായി അതിലൊക്കെയൊക്കെ വീണുപോകുന്നു. കാരണം നാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന വാസനകൾ, എത്രയോ ജന്മാർജിതമായ വാസനകൾ നാം അറിയാതെ നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് സത്സംഗങ്ങളിലൂടെ ഈശ്വരപ്രേമം കൂടുതൽ വർദ്ധിപ്പിച്ച് നാമസ്മരണങ്ങളിലൂടെ മനസ്സിനെ ക്രമേണ ഭഗവത് ചിന്തയിലേക്ക് ഉയർത്തിയാൽ ഒരുപക്ഷെ ഈ ജന്മം ക്രമേണ നമുക്ക് അതിൻ്റെ എല്ലാം പിടിയിൽ നിന്നും നമ്മളെ മുക്തരാക്കാൻ സാധിക്കും. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനോ വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രിയ നിഗ്രഹങ്ങളുള്ളവർക്ക് സൗഖ്യങ്ങളൊക്കെ വന്നുകൂടും എന്ന് ആരാ പറഞ്ഞു കൊടുക്കുന്നത്? കുംഭകർണനാണ്. അങ്ങോർക്കതില്ല, രാവണന് പറഞ്ഞു കൊടുക്കുക. നിനക്ക് നന്നാവണം എന്നുണ്ടെങ്കിൽ കുറെയൊക്കെ വിവേകത്തിൽ ജീവിക്കണമെന്ന്. ഇത് കഴിഞ്ഞ് കുംഭകർണന്റെ ശാസനം അല്ലെങ്കിൽ ഉപദേശമൊക്കെ കഴിഞ്ഞു. ഇനി വിഭീഷണന്റെ ഒരു ഉപദേശമുണ്ട്. അത് കുറേയും കൂടി ഗംഭീരമായൊരു ഉപദേശമാണ്. നിന്റെ അടക്കാനാവാത്ത കാമാസക്തി ഇന്നൊരു ദുരന്തത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചു. എങ്കിലും വിവേകമുള്ളവൻ വിവേകമില്ലാത്തവന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. നന്നായോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. നന്നായാലും നന്നായില്ലെങ്കിലും പറയാനുള്ളത് പറഞ്ഞോളണം. ചിലപ്പോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വരും, ചിലപ്പോ കൊണ്ടില്ല എന്ന് വരും. അതുകൊണ്ട് ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കി നോക്കൂ. ശ്രീരാമൻ എന്ന് പറയുന്നത് സാക്ഷാൽ ജഗദീശ്വരനാണ്, അഭയം തരുന്നവനാണ്. അദ്ദേഹത്തിന്റെ ധർമ്മപത്നി നീ കട്ടുകൊണ്ടുവന്നത് ശരിയല്ല. അതുകൊണ്ട് ഒന്ന് ഞാൻ നിന്നോട് പറയുന്നത്, നന്നല്ല സജ്ജനത്തോട് വൈരം. നല്ല ആളുകളോട് വൈരം കാണിക്കുക, ദുഷ്ടന്മാര് പറയുന്നതിനെ കേൾക്കുക. ഇത് എന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇത് നിനക്ക് നന്നല്ല. രാവണനെ പറ്റിയ ഒരു വീഴ്ച എവിടെയെന്ന് വെച്ചാൽ, നല്ലവരോട് സംഘം ചെയ്യാതെ തന്റെ അതേ ദൗർബല്യങ്ങളുള്ളവരോടാണ് സംഘം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. ഇപ്പം നിന്നോട് പറയും, എന്തിനാ സത്സംഗത്തിന് പോണത്, എന്തിനാ സജ്ജനങ്ങളോട് ചേരുന്നത്, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ, കുടുംബകാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നല്ല വഴിയെ മുടക്കാൻ ആൾക്കാരുണ്ടാവും. നമുക്കൊരു കഷ്ടകാലം വരുമ്പോ ഈ വഴിമുടക്കികളൊന്നും അന്നുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ തിരിച്ചറിയില്ല. ചില ആളുകളുണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ടാ, കുടുംബം നോക്കണ്ടേ. ചില അമ്മായിയമ്മമാരും മുടക്കും മരുമക്കളെ. ഇങ്ങനെ അപ്പോഴേ സത്സംഗത്തിന് പോണ കുട്ടി, ഭർത്താവിന്റെ കാര്യം നോക്കിയാ പോരെ, അത് നോക്കിയാ പോരെ, ഇത് നോക്കിയാ പോരെ. ഇതുപോലെ തന്നെ അച്ഛന്മാരും മക്കളെയും മുടക്കും. ഇങ്ങനെയൊക്കെ മുടക്കി ജീവിതത്തിലൊരു വിഷമം വരുമ്പോ ആ വിഷമങ്ങളെ നേരിടാൻ ഇവരാരും കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെ വഴിമുടക്കുന്നവരോടൊന്നും വലിയ ബന്ധമുണ്ടാക്കരുത്. അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആവണം. മാക്സിമം സംഭവിക്കുക എന്താ, മരണമാണ് സംഭവിക്കുക. അതിലപ്പുറമൊന്നും സംഭവിക്കാനില്ല. നമുക്ക് പാത ഇതാണ് ശരിയെന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ ആ പാതയിൽ കൂടെ നടക്കാൻ ദൃഢനിശ്ചയം ചെയ്യണം. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും, അതൊന്നും പറഞ്ഞതൊന്നും അവരോട് എതിർക്കാൻ പോകരുത്. നമ്മൾ വകവയ്ക്കാതെ പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വകവയ്ക്കാതെ പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് എത്തേണ്ടടുത്തെത്താം. നിങ്ങൾ മാതാമൃതാനന്ദമയ ദേവിയുടെ ജീവചരിത്രം എടുത്ത് വായിക്കണം. അമ്മ ആദ്യകാലത്ത് അവരുടെ ചരിത്രം എഴുതി വച്ചിരിക്കുന്നത് അവരുടെ കുടുംബക്കാരെല്ലാം വഴിമുടക്കികളായിരുന്നു. ഒരാളും നന്നാവാൻ സമ്മതിച്ചില്ല. പക്ഷേ അമ്മ എതിർക്കാനൊന്നും പോയില്ല. അവർ പറയണമൊന്നും വകവയ്ക്കാതെ തന്റെ വഴിയിലൂടെ നടന്നു. ഇന്നിപ്പോ അവരെവിടെ എത്തി? ഇതുപോലെ നമ്മളെയും മുടക്കാൻ ആളുകളുണ്ടാവും. നമ്മൾ എതിർക്കാൻ പോകരുത്, വകവയ്ക്കാതെ പോയിക്കൊണ്ടിരിക്കുക. എതിർക്കാൻ പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ദൃഢനിശ്ചയം ചെയ്ത് നമ്മുടെ പാതയിലൂടെ പോയാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അപ്പൊ നമുക്ക് മനസ്സിലാവും നാം ഈ വഴിക്ക് പോയതുകൊണ്ടാണ് അതിനെ ഉൾക്കൊള്ളാനും അതിനെ കുറേയൊക്കെ നേരിടാനും താങ്ങാനും കടന്നു പോവാനും സാധിക്കുന്നത്. അപ്പോ ഉണ്ടല്ലോ അത്തരത്തിലുള്ള നമ്മളെ വഴിമുടക്കികൾക്ക് നമ്മളെ കാണുമ്പം അസൂയ വരും. ഇവർക്ക് എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റണമെന്ന്. ഇതൊക്കെയാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? വിഭീഷണൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ വിഭീഷണൻ പറയുന്നത് ഇന്ന് വളരെ സത്യമാണ് അല്ലേ? ശരിയല്ലേ? നല്ലൊരു ശതമാനം ആളുകളുണ്ടല്ലോ നേരെ ആവാത്തതിന് കാരണം അവരെ കുറെയൊക്കെ മറ്റുള്ളവര് നന്നാവാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് ഞാനിത് പറയുന്നതൊക്കെ പലരുടെ അനുഭവത്തിലാണ്. ഞാൻ ഈ വ്യാഖ്യാനങ്ങളൊക്കെ പറയുമ്പോൾ എന്റെ പിന്നിൽ ഒരുപാട് അനുഭവങ്ങളുടെ ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്. പല സ്ഥലത്തുങ്ങളുടെ സപ്താഹത്തിനൊക്കെ പോകുമ്പോൾ ചിലർ പറയും, സ്വാമിജി എനിക്കിതൊക്കെ ഒരു വലിയ ഇഷ്ടമാണ്, പക്ഷെ എന്ത് പറയാൻ, ഭർത്താവിന്റെ അമ്മ സമ്മതിക്കില്ല. ഒരു പറയും, ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കൂ, നീ ഇതിനെ അതിനൊക്കെയിട്ട് നടക്കണത്, ഒരിക്കൽ കേട്ടാ പോരെ സപ്താഹം, പിന്നെ ഇതിനെങ്ങനെ ഈ പുസ്തകം കൊണ്ട് നടക്കണത്, നിനക്കതൊന്നുമല്ല ഉദ്ദേശ്യം. ആരുടെയോ വായിൽ നോക്കി വേറെ തെറ്റിദ്ധാരണകളിലേക്കൊക്കെയാ വരുന്നത്. അപ്പൊ ഭർത്താവിനോട് ഇഷ്ടമില്ലെന്നും വേറെ എന്തൊക്കെയോ ആണ് താല്പര്യമെന്നും അങ്ങനെയൊക്കെയുള്ള വഴിമുടക്കികൾ ധാരാളമുണ്ട് ഓരോ വീടുകളിലും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വയം നന്നാവുകയില്ല, മറ്റൊരാളെ നന്നാവാൻ അനുവദിക്കുകയില്ല. ഇങ്ങനെ ഒരു വഴിമുടക്കികളാവരുത്. നിങ്ങളാരും വിട്ടേക്കണം. ആര് ഇത്തരം കാര്യങ്ങൾ പോകുന്നുണ്ടോ വിട്ടേക്കോ. നന്നാവട്ടെ, അവര് കേൾക്കട്ടെ. ഇതൊന്നും കേട്ടിട്ട് ഇന്നേവരാരും നശിച്ചിട്ടില്ല ഉണ്ടോ? പിന്നെ ഇതിനെ നമ്മളൊന്നിനും പിടിച്ചു വയ്ക്കുന്നത്? എന്നാലും നമുക്കൊരു പേടി, ഇതിലേക്കൊക്കെയാണ് പോയാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടാവാതെ വരുമോ? സന്യസിച്ചു പോവോ? നേരെയായി പോവോ തന്നെയാ പേടി. സന്യസിച്ചെങ്ങാനും ഭാര്യ സന്യസിച്ചു പോയാൽ പിന്നെ പോയില്ലേ? ആളുകൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് പറ്റിയെന്ന്. പിന്നെ ചിലർ തെറ്റിദ്ധരിക്കുക എങ്ങനെയാണ്, വീട്ടിൽ സ്വരച്ചേർത്തല്ലാത്തതുകൊണ്ടാണ് അവൾ പോണത് എന്ന് തെറ്റിദ്ധരിക്കില്ലേ എന്ന്. അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ ക്രൂരമായ കുറെ നിന്ദ്യമായ ചിന്തകൾ ഉള്ളിൽ കടന്ന് കടിക്കുന്നതുകൊണ്ടായിരിക്കാം മറ്റൊരാളെ നന്നാവാൻ അനുവദിക്കാത്തത്. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് ഇല്ലാതെ, എതിർക്കാൻ പോവാതെ, അവരെ തഴഞ്ഞുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ഈ പാതയിൽ നമ്മൾ സഞ്ചരിച്ചു കൊള്ളണമെന്ന്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളും ഉണ്ടട്ടോ. നല്ല വഴിമുടക്കികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് നാരായണിയൊക്കെ പഠിച്ച് ഇപ്പോ നാരായണീയം പ്രചരിപ്പിക്കുന്ന ആളുകളും ഞാൻ എനിക്ക് നല്ലവണ്ണം ബോധ്യമുണ്ട്. പഠിക്കാൻ സമ്മതിക്കില്ല, എന്നാൽ ഇവരെങ്ങനെയൊക്കെ വേലി ചാടും. അങ്ങനെയൊക്കെ വേലി ചാടി അമ്മായിയമ്മ കടന്നുറങ്ങുന്ന സമയത്തും അങ്ങനെ അവരെങ്ങനെ പുറത്തു പോയ സമയത്തൊക്കെ നോക്കി പഠിച്ച് 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 അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇതിൽ നമ്മളൊക്കെ ഒന്ന് പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. പിന്നീട് പറയാണ്, എനിക്കൊന്നറിയാം, ആരാണോ ശ്രീരാമസ്വാമിയോട് ശത്രുത കാണിക്കുന്നത് അവർക്കെല്ലാം നാശമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്താർത്ഥം? നല്ല ചിന്തകളിലേക്ക് കടക്കാത്തവർക്കൊക്കെ നാശമേ ഉള്ളൂ. അതുകൊണ്ട് സീതയെ നീ കൊണ്ടുകൊടുത്തേക്കൂ, ശ്രീരാമസ്വാമിയെ സന്തോഷിപ്പിക്കൂ, നല്ലതിലേക്ക് മനസ്സിനെ വിടൂ, നിനക്ക് നന്മയാണ് വരുന്നത്. ഇത് പറഞ്ഞതും കോപം കൊണ്ട് അങ്ങോട്ട് ക്രൂരനായി രാവണൻ. എന്നിട്ട് പറയാണ്, ഇനിയും നീ ഇവിടെ നിന്നു കഴിഞ്ഞാൽ എന്റെ ഈ വാക്കുകളൊക്കെ നിർത്തിവെക്കൂ, പ്രസംഗിക്കേണ്ട, നീ എന്നെ നന്നാക്കാനാണ് അത്രയോ, നീ നന്നായാ മതി, എന്നെ നന്നാക്കാൻ നീ വരണ്ട, ഞാൻ എന്നോ നന്നായിട്ടുണ്ട്. യു മൈൻഡ് യുവർ ബിസിനസ്. ആര്? രാവണൻ. ഇനിയും നീ ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ ചന്ദ്രഹാസം കൊണ്ട് ഞാൻ മറുപടി തരും, ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന്. ഗെറ്റ് ഔട്ട് അടിച്ചു. വളരെ സന്തോഷമായി വിഭീഷണന്. വിഭീഷണൻ, എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ് രാമസന്നിധിയിലേക്ക്. നല്ല മനസ്സ് രാമനിലേക്കെത്തി, ഒരു ക്രൂര മനസ്സ് രാമനെ എതിർത്ത് ആത്മനാശം വന്നു. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സ് ആരുടേതുപോലെ ആവണം? വിഭീഷണന്റെ മനസ്സ് പോലെയാവൂ. സത്സംഗങ്ങളിലൂടെ, സദ്വിചാരങ്ങളിലൂടെ, ഭഗവത് വിചാരത്തിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ നമുക്ക് രാമനിൽ തന്നെ, ആത്മാവായ രാമനിൽ തന്നെ ചെന്നു ചേരാം. അതാണ് രാമായണം, രാമനിലേക്കുള്ള അയനം, രാമനിലേക്ക് ചേരൽ. ആത്മാവായ രാമനിലേക്ക് ഈ ജന്മം ഇവിടെ വച്ചിട്ട് നമുക്ക് ചേർന്നിരിക്കാം എന്ന് വിഭീഷണൻ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ മനസ്സിന്റെ തെറ്റുകുറ്റങ്ങൾ മാറ്റിക്കൊണ്ട് മറ്റൊരാളോട് ക്ഷമിക്കാനും ആരെന്ത് ചെയ്താലും അത് ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കാനും സാധിക്കുന്നൊരു മനസ്സ് നേടിയെടുക്കാൻ നമുക്ക് ചാൻസ് ഉള്ളതുകൊണ്ടാണ് ബ്രാഹ്മണ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഭഗവാൻ കുലം നോക്കിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ കാട്ടുജാതിയിൽപ്പെട്ട ഒരു ശബരിയെ, ഹേ ബ്രാഹ്മണ പ്രിയേ, ഭഗവത് പ്രിയേ, ശ്രേഷ്ഠയെ, പിന്നെ വിളിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്കാണ് ആഢ്യ എന്നുള്ളത്. ആഢ്യത്വം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ വാക്കാണ്. ശ്രീരാമസ്വാമി ഒരാളെ മാത്രമേ ആഢ്യ എന്ന് വിളിച്ചിട്ടുള്ളൂ, അത് ശബരിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളൂ. നമ്മുടെ ജീവിതത്തെ നമ്മൾ ശരിക്കും അങ്ങോട്ട് പരിവർത്തനം ചെയ്യണം. അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. ആരൊരിക്കൽ പറയേണ്ടായി, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് മസൽ ഏതാണെന്നറിയോ? ഏറ്റവും ശക്തിയുള്ള മസില് നാവാണ്. അത്ര ഏറ്റവും ശക്തിയുള്ള മസില്, ഇത്ര ശക്തിയുള്ള മസില് വേറെ ഇല്ല എന്നാണ്. അതുകൊണ്ട് സുഗ്രീവ ഇയാളെ ശത്രുവായിട്ട് കാണല്ല വേണ്ടത്, മിത്രമായി കണ്ടുകൊണ്ട് സ്വീകരിക്കുകയാണ്. എന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ അവിടെ പോയപ്പോണ്ടല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിൽ വേദമന്ത്രങ്ങൾ ചൊല്ലായിരുന്നു. വിശ്വം വിഷ്ണുവശക്കാരോ വിഷ്ണുസഹസ്രനാമൊക്കെ ചൊല്ലുന്ന ആളാണ് അദ്ദേഹമാണ്. അന്ന് എന്നെ കൊല്ലാൻ രാവണൻ നിശ്ചയിച്ചപ്പോ എന്റെ വാല് കരിച്ചാൽ മതി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ സംസ്കാരം അന്നിനിൽ ആദരവുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിഭീഷണൻ നമ്മളെ ചതിച്ചു കൊല്ലാനല്ല വന്നത്, അദ്ദേഹം അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരമായിരിക്കും, പ്രയോജനകരമായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് സുഗ്രീവന് തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കുന്നത്. വേഗം ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണു. ശ്രീരാമസ്വാമിയുടെ പാദങ്ങളിൽ വീണതും, പാദങ്ങളിൽ വീണ് അദ്ദേഹം, രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാവിരാമായ രാമഭദ്രായ നമാം. ശ്രീരാമസ്വാമിയെ പാദത്തിൽ വീണ് ശ്രീരാമസ്വാമിയുടെ ഗുണഗണങ്ങളെല്ലാം വർണ്ണിച്ച് പറയണ, എനിക്ക് മനസ്സിലായി അവിടുന്ന് സർവചരാചരങ്ങളിലും ആത്മാവാണ്. ഇപ്പോ ഒരു ദശരഥപുത്രന്റെ വേഷം കെട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ് എങ്കിലും ആ രൂപത്തിന്റെ പാദങ്ങളിൽ വീണുകൊണ്ട് ആശ്രയം തേടാൻ എനിക്ക് സാധിച്ചത് സുകൃതമായി ഞാൻ കാണുന്നു. അതുകൊണ്ട് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണമേ. ഇപ്രകാരം കേട്ടപ്പോ ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനേകതൽപരൻ. ഒട്ടുമേ താപമൊരുത്തനെ കൊണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ, എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലെന്നോർക്ക നീ. രാമവാക്യാമതം കേട്ടു വിഭീഷണ നാമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം. ഞാൻ ധന്യനായി. എനിക്കിപ്പോഴാണ് ജീവിതത്തിൽ കൃതാർത്ഥത വന്നത്, ധന്യത വന്നത്. ശ്രീരാമസ്വാമി എല്ലാവരോടും കൂടെ പറയും, ദേ കേട്ടോളൂ വാനരന്മാരെ, ഏത് ശത്രുവായാലും ശരി എന്നെ ആശ്രയിച്ചാൽ ഞാൻ അവന് അഭയം കൊടുത്തിരിക്കും. ഇതെന്റെ പ്രതിജ്ഞയാണ്. രാവണൻ തന്നെ എന്റെ പാദത്തിൽ വീണാൽ ഞാൻ അവനെ കൊല്ലുകയില്ല, ഞാൻ അവനും അഭയം കൊടുത്തിരിക്കും. നമ്മുടെ ഭാരത സംസ്കാരം അഭയത്തിന്റെ സംസ്കാരമാണ്, ആരെയും വേദനിപ്പിക്കുന്ന സംസ്കാരമല്ല. എല്ലാ ആചാര്യന്മാരും പല മതങ്ങളെ നമ്മളിപ്പോ ചിന്തിക്കുകയാണെങ്കിൽ, മതങ്ങളൊക്കെ പിന്നീടുണ്ടായതാണ്. മുഹമ്മദ് നബി വരുമ്പം ഇസ്ലാം മതമില്ല, ഉണ്ടോ? ജീസസ് വരുന്ന സമയത്ത് ക്രിസ്ത്യൻ മതമില്ല, ഉണ്ടോ? അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്ന സമയത്ത് ഹിന്ദു മതമില്ല ഇവിടെ. അന്നിവിടെ ഒരു സനാതന സംസ്കാരം, ഋഷി സംസ്കാരത്തിൽ ജീവിച്ചവരുടെ മണ്ണായിരുന്നു. അപ്പോ ആചാര്യന്മാരും അവതാരമൂർത്തികളും അതുപോലെ തന്നെയുള്ള മെസഞ്ചർമാരും അവരൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞങ്ങളെ ആശ്രയിക്കുന്നവരെ ഞങ്ങൾ അഭയം കൊടുക്കും. ഒരു അവതാരമൂർത്തിയും പറഞ്ഞിട്ടില്ല നിങ്ങൾ മറ്റൊരാളെ വെറുക്കണം, മറ്റൊരാളെ നശിപ്പിക്കണം, മറ്റൊരാളെ വേദനിപ്പിക്കണമെന്ന്. രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നന്മ ചെയ്യൂ, വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കൂ എന്നാണ്. അപ്പൊ നന്മ ചെയ്യാനും ക്ഷമിക്കാനും, നന്മ പറഞ്ഞ് നന്മ ചെയ്ത് തന്നെ വേദനിപ്പിക്കുന്ന ആളുകളോട് ക്ഷമിക്കാനുമുള്ള ഒരു സംസ്കാരം പറഞ്ഞു തന്ന ആചാര്യന്മാരുടെ അവതാരമൂർത്തികളുടെ പിന്തുടർച്ചക്കാര് നേരെ വിപരീതമായിട്ട് ചെയ്യാനിപ്പോ, അല്ലെങ്കിൽ ഈ മതസംഘടനകളും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, ജാതി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇതൊക്കെ വന്നത് നാം അവര് പറഞ്ഞത് എന്താണെന്നല്ല ശ്രദ്ധിക്കുന്നത്, നമുക്ക് തോന്നിയതൊക്കെ നമ്മൾ ചെയ്യുകയാണ്. വിഗ്രഹങ്ങളെ ആരാധിച്ചതുകൊണ്ടോ പള്ളിയിൽ പോയതുകൊണ്ടോ അവതാരമൂർത്തികൾ എന്ത് പറഞ്ഞു എന്നുള്ളത് നമ്മൾ ശീലിച്ചിട്ടില്ലെങ്കിൽ പ്രയോജനമില്ല എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയും, അവതാരമൂർത്തികൾ പറഞ്ഞതിനെ ആചരിക്കുന്നവനാണ് ശ്രേഷ്ഠൻ, അല്ലാതെ അവരെ തൊഴുതുപോകുന്നവരല്ല. അതാണ് ഗാന്ധിജി കാണിച്ചു കൊടുത്തത്. ഗാന്ധിജിയെ ട്രെയിനിൽ വെച്ച് അടിക്കുമ്പോ ചെകിടത്തടിച്ച സമയത്ത് വലത് ഭാഗം തിരിഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ പറയാണ്, ഇതാണ് ജീസസ് പറഞ്ഞിരിക്കുന്നത്, എന്റെ ഇടത്തെ മുഖത്തൊന്ന് തന്നാൽ വലത് മുഖം കാണിച്ചു കൊടുക്കണം. ഇത് പറയുമ്പോണ്ടല്ലോ ബ്രിട്ടീഷുകാരൻ അപ്പോഴാ മനസ്സിലായത്, ക്രിസ്ത്യനായിട്ട് ജനിച്ചാ പോരാ, ജീസസ് പറഞ്ഞതനുസരിച്ച് ജീവിക്കണമെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കാണാം ഈ മാർപ്പാപ്പമാരൊക്കെ വന്നു കഴിഞ്ഞാൽ മാപ്പ് പറയുന്നത്, പല പല യുദ്ധങ്ങളും കഴിയും, കുറെ എണ്ണത്തിനെ കൊല്ലും, എന്നിട്ട് അവർ പറയും ഞങ്ങൾ ജീസസ് പറഞ്ഞതിനെ തെറ്റിച്ചു, എന്നെപ്പോലെ നിന്റെ അയൽവാസിയും സ്നേഹിക്കുക എന്നുള്ളതിന് പകരം അയൽവാസിയുടെ മേൽ ബോംബിടുക എന്ന് ഞങ്ങൾ ചെയ്തു പോയി, അതുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ബോംബിട്ടതിന് ശേഷം മാപ്പ് ചോദിച്ചിട്ട് എന്ത് കാര്യം? അങ്ങനെയല്ല, ഓരോ ക്രിസ്ത്യനും വേണ്ടത് ജീസസ് എന്ത് പറഞ്ഞോ അത് ഞങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടു നടക്കും. ഓരോ മുസ്ലിമും വേണ്ടത് തന്റെ കിടന്ന വിരിപ്പിൽ ഒരു പൂച്ച കടന്നു അത്രേ മുഹമ്മദ് നബിയുടെ അടുത്ത്, അദ്ദേഹം യാത്ര ചെയ്യുന്നു. അപ്പൊ ആ പൂച്ച കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എണീറ്റ് പോകണം, ആ പൂച്ചയ്ക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാവരുതേ എന്ന് കരുതി ആ പുതപ്പ് മുറിച്ചു എന്നാണ്. പൂച്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അതിന്റെ പ്രാണനെ പോലും ആദരിച്ച ഒരു മുഹമ്മദ് നബിയുടെ പിന്തുടർച്ചക്കാരായിട്ട് വരുന്ന മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണല്ലോ ലോകത്തിൽ തീവ്രവാദം. ഓരോ മുസ്ലിമും പ്രതിജ്ഞ ചെയ്യേണ്ടത്, നമ്മുടെ ഗുരുനാഥൻ ഒരു പൂച്ചയ്ക്ക് പോലും അഭയം കൊടുത്തിട്ടുണ്ടെങ്കിൽ സർവചരാചരങ്ങളെയും ഞങ്ങൾ അഭയം കൊടുക്കും, സ്നേഹിക്കും, ക്ഷമിക്കും. ഇത് പറഞ്ഞു പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നും ശ്രീരാമസ്വാമിയിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത്. രാമായണം വായിച്ചു പോയാൽ പോരാ, ഒരു വിഭീഷണന് അഭയം കൊടുത്ത ശ്രീരാമസ്വാമിയിൽ നമ്മൾ പഠിക്കേണ്ടത്, ഏത് ജാതിയിൽപ്പെട്ടവനായാലും മതത്തിൽപ്പെട്ടവനായാലും എന്നെ വേദനിപ്പിച്ചാൽ പോലും ഞാൻ ക്ഷമിക്കുകയും ഞാൻ അവനെ ഉൾക്കൊള്ളുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൽ ജീവിക്കുക വേണ്ടത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീരാമസ്വാമിയോ ശ്രീകൃഷ്ണ ഭഗവാനോ പറഞ്ഞത് നമ്മൾ കുറെയൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നല്ല ഉറപ്പാണ് നമ്മൾ അമ്പലത്തിൽ പോയിട്ടൊന്നും അദ്ദേഹത്തിനെ കാണണ്ട, അദ്ദേഹം നമ്മുടെ കൂടെ നടന്നോളൂ. അങ്ങനെ നമ്മൾ ആചാര്യന്മാര് അവതാരമൂർത്തികൾ പറഞ്ഞതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അവരെ തൊഴുതു പോവുക എന്നുള്ളത് ഭക്തിയുടെ ഏറ്റവും താഴ്ന്ന പട്ടികയാണ്. ഭാഗവതത്തിൽ അതുകൊണ്ടാണ് ഉത്തമ ഭക്തൻ, മധ്യമഭക്തൻ, പ്രാകൃത ഭക്തൻ എന്ന് മൂന്ന് തട്ട് വെച്ചത്. അതിൽ ഭാഗവതം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഈശ്വരനെ ഒരു വിഗ്രഹത്തിൽ മാത്രം കണ്ട് ശ്രദ്ധയോടെ തൊഴുതു പോകുന്നവൻ പ്രാകൃതനാണ് എന്നാണ്. തൊഴുതു പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല, തിരിച്ചറിയൂ നീ വെറും പ്രാകൃതനെ ആയിട്ടുള്ളൂ, ഇനിയും നിനക്ക് ഉയർന്നു പോവാനുണ്ട്, തിരിച്ചറിയാനാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഭാഗവതവും രാമായണവും കേട്ടു എന്ന് വെച്ചിട്ട് അമ്പലത്തിൽ പോകരുത് എന്നല്ലേ പറയുന്നത്? നമ്മൾ അമ്പലത്തിൽ പോകുന്നത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാനാവരുത് പോകേണ്ടത്, അമ്പലത്തിൽ പോകുന്നത് ഉപാസനയൊക്കെ എടുക്കൂ, കുറച്ചു നേരം ഭഗവാനെ ആ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ മനസ്സിനെ ഭഗവാനിലേക്ക് ചേർത്തുകൊണ്ട് ഭഗവാൻ കൂടെയുണ്ടെന്ന ബോധത്തിലേക്ക് ഉയർന്നുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അമ്പലത്തിലേക്ക് പോവും. അത് നമുക്ക് അർത്ഥവത്തായിരിക്കുന്ന വഴിയാണ്. ഇങ്ങനെ വിഭീഷണൻ അഭയം കൊടുത്തു. ഉടനെ ശ്രീരാമസ്വാമി പറഞ്ഞു, സുഗ്രീവൻ ഇനി നമുക്കൊരു പട്ടാഭിഷേകം നടത്തേണ്ടതുണ്ട് എന്ന്. ആരുടേതാണ് പ്രഭു? ഈ വിഭീഷണൻ നമ്മളെ ലങ്കയുടെ രാജാവായിട്ട് വാഴിക്കാൻ പോകണമെന്ന്. അത്ഭുതകരായി എല്ലാവർക്കും അത് കേട്ടപ്പോ, കാരണം രാവണൻ ജീവിച്ചിരിക്കണ്ടേ. അവിടെ വെച്ച് ശ്രീരാമസ്വാമി ലക്ഷ്മണനെ കൊണ്ട് കടലിൽ നിന്നും വെള്ളം കലശത്തിലാക്കി കൊണ്ടുവന്ന് ആ വിഭീഷണന്റെ ശിരസിൽ ലക്ഷ്മണനെ കൊണ്ടൊഴിപ്പിച്ച് അങ്ങനെ വിഭീഷണനെ ലങ്കാരാജ്യത്തിന്റെ രാജാവായിട്ട് വാഴിച്ചു. അപ്പൊ അവിടുത്തെ രാവണനെ അംഗീകരിച്ചില്ല ഭഗവാൻ. വിഭീഷണന് വളരെ സന്തോഷമായി, കാരണം വന്ന ഉടനെ തന്നെ പ്രമോഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത പ്രശ്നം, സാഗരത്തെ ബന്ധിക്കണം. അവിടെ ശ്രീരാമസ്വാമി ഈശ്വരനെ ഉപാസിക്കുകയാണ്. ധ്യാനനിരതനായ അദ്ദേഹം ശിവനെ സ്മരിച്ചു എന്നാണ്. എന്നിട്ട് സാഗരത്തിന്റെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മണ, ഈ സാഗരം നമുക്ക് വഴിതരുന്നില്ലല്ലോ, ഞാൻ ഉപവസിക്കാൻ പോണു. മൂന്ന് ദിവസം വ്രതാനുഷ്ഠാനം നട്ടു. ഭക്ഷണമില്ല, വെള്ളമില്ല, ദർഭപ്പുല്ലിൽ കിഴക്കോട് തലവെച്ച് കിടക്കുക, എന്നിട്ട് ധ്യാനജപാദികൾ ചെയ്യാം. മൂന്നാമത്തെ ദിവസമായിട്ടും സാഗരത്തിനൊരു ചലനമില്ല. ശ്രീരാമസ്വാമിയുടെ കണ്ണൊന്ന് ചുവന്നു. ലക്ഷ്മണ, ഞാൻ ഇത്ര ഭവ്യതയോടെ വിനയത്തോടെ സാഗരത്തിനെ വിളിച്ചിട്ടും അവൻ വരുന്നില്ലെങ്കിൽ അവൻ എന്റെ അസ്ത്രം കൊണ്ടേ വരുള്ളൂ തോന്നണമെന്ന്. കോദണ്ഡത്തെ കയ്യിലെടുത്തു, ആഗ്നേയ അസ്ത്രം അങ്ങോട്ട് എടുത്തു. സാഗരത്തെ നോക്കി ഉപയോഗിക്കാൻ നിൽക്കുമ്പോഴാണ് കട്ടെല്ലാത്തായി ഇളക്കി മറയുന്നു. ആകെ പ്രക്ഷുബ്ധമായി അതിൽ നിന്നും കയറി വന്നു വരുണൻ. അതിജോമയമായ രൂപം, കിട്ടുകിട്ടാ പറക്കിണ്ട്, കാരണം അസ്ത്ര കയ്യിലിരിക്കുന്നതേ. ഉടനെ ഭഗവാന്റെ പാദത്തിൽ വന്ന് വീണിട്ട് ത്രാഹിമാം ത്രാഹിമാം ത്രൈലോക്യബാലകാം ത്രാഹിമാം ത്രാഹിമാം വിഷ്ണോ ജഗൽപദേ ത്രാഹിമാം ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഹിമാം ത്രാഹിമാം രാമാരമാപ്പതേ. ഭഗവാന്റെ പാദങ്ങളിൽ വീണുകൊണ്ട് അപേക്ഷിക്കുകയാണ്, കാത്തുരക്ഷിക്കൂ കാത്തുരക്ഷിക്കൂ, അപകടം പറ്റി. അയാൾ ഏതോ മീറ്റിങ്ങിന് പോയതായിരുന്നു അത്രേ. ശ്രീരാമസ്വാമി പറഞ്ഞു, ഞാൻ ഇവിടെ തപസ് ചെയ്യുമ്പോഴാണ് നിന്റെ മീറ്റിംഗ്, എങ്ങനെയാണ് ഞാൻ സാഗരത്തെ കടക്കേണ്ടത്? പറ്റിച്ചു കളയേണ്ടതായിരുന്നു, ഞാൻ എനിക്ക് വഴി പറഞ്ഞു തരുമെന്ന്. ഭഗവാനെ അതിഗഹനമായ ഗർത്തമുള്ള ആഴങ്ങളുള്ള ഈ സാഗരത്തെ എങ്ങനെയാണ് അങ്ങേക്ക് മുറിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയ? പ്രയാസകരമാണ്, എങ്കിലും അങ്ങേക്ക് അപ്പുറത്തേക്ക് എത്താൻ കടക്കാൻ ഒരു മാർഗമുണ്ട്. എന്താ മാർഗം? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആർക്കിടെക്ട് ഉണ്ട്. മങ്കികളുടെ ഇടയിൽ ലോകത്തിലെ ആദ്യത്തെ ആർക്കിടെക്ട് ആയിരുന്നു, സിവിൽ എഞ്ചിനീയർ ആയിരുന്നു നളൻ എന്ന് പറയുന്ന വാനരൻ. ഈ നളനൊരു പ്രത്യേകത ഉണ്ട്, വിശ്വകർമാവിന്റെ പുത്രനും കൂടിയാണ് ഇവൻ. ശിലകൾ വെള്ളത്തിലിട്ടാൽ ശിലകളൊക്കെ പൊങ്ങി നിൽക്കുക എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. ശ്രീരാമസ്വാമി നോക്കി, കുരങ്ങന്മാർ തരക്കടിയില്ലല്ലോ എന്ന്. അന്നുകൊണ്ട് ഇതൊക്കെ പഠിച്ച ആളുകളെ, വലിയ വലിയ ടെക്നോളജി ഒക്കെ പഠിച്ച ആളുകൾ, അപ്പൊ അവനെ കൊണ്ട് നിങ്ങൾ ശിലകൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പാലം റെഡി എന്ന്. ഇത് കേട്ടപ്പോ ശ്രീരാമസ്വാമി വിചാരിച്ചു, ഇത്ര എളുപ്പത്തിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത്. ഏതായാലും വരുണനെ അനുഗ്രഹിച്ച് വരുണൻ പോയി. നോക്കണേ, പലപ്പോഴും നമ്മൾ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകളുടെ മഹത്വം മനസ്സിലാക്കില്ല. നമുക്കില്ലാത്തൊരു കഴിവ് വേറൊരാൾക്കുണ്ടാവും. എല്ലാവരിലും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട്. ഹനുമാൻ സ്വാമിക്ക് ലങ്കയിലേക്ക് ചാടാനുള്ള കഴിവുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ഒരു പാലം കെട്ടാനുള്ള കഴിവില്ല, അതുള്ളത് നളനിലാണ്. ഇതുപോലെ നമ്മളിൽ ഓരോരുത്തരിലും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. നമ്മൾ അത് കണ്ടെത്താതെ നമ്മൾ മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് അവരെ പോലെ ആവാൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം കമ്പാരിസണാണ്. നാം നമ്മളായിട്ട് ജീവിക്കാനല്ല ശ്രമിക്കുന്നത്, നമ്മൾ അനുകരണത്തിന്റെ ഭ്രാന്തിലാണ് ജീവിക്കുന്നത്. അനുകരണത്തിന്റെ ഭ്രാന്തിലല്ല ജീവിക്കേണ്ടത്. നമുക്കെന്ത് ഈശ്വരൻ തന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തി അതിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകത ഉണ്ട്. ചിലർക്ക് അതി ബുദ്ധി തന്നിട്ടുണ്ട്, ചിലർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, ചിലർക്ക് പാടാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, ചിലർക്കാണെങ്കിൽ നല്ല ഭക്ഷണം വയ്ക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, ചിലർക്കാണെങ്കിലോ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. പല രീതിയിലുള്ള കഴിവുകളും ഓരോരുത്തർക്കും ഉണ്ട്. ആ കഴിവുകളെ ഉപയോഗിക്കാതെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു അത് ഞാനും ചെയ്യുന്നുള്ള വാശി പിടിക്കുമ്പോഴാണ് അവരെ പോലിട്ട് ആവുമില്ല, തന്റെ തൊട്ട് അനുഭവിക്കാൻ സാധിക്കില്ല, അങ്ങനെ കുറ്റബോധത്താലും ദുഃഖത്താലും വിഷമത്താലും ജീവിക്കുന്നത്. പിന്നെ അസൂയ വന്നു, അവൾ അങ്ങനെ പാടുന്നുണ്ടെങ്കിൽ ഞാനും പാടുമല്ലോ. അങ്ങനെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ടാണ് ജീവിതം. ചില വീടുകളിൽ ഇതാ പ്രശ്നം, ഭാര്യ ഭർത്താവിനോട് പറയാണ്, അടുത്ത വീട്ടിലെ ശേഖരനെ കണ്ടില്ലേ, ആ ശേഖരൻ ഭാര്യയോട് എത്ര സ്നേഹം കാണിക്കണം, നിങ്ങൾ ഇങ്ങനെ സ്നേഹം കാണിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ കമ്പയർ ചെയ്യുക. ഭാര്യയും ഭർത്താവും കൂടെ സിനിമയ്ക്ക് പോയി. ഇങ്ങനെ സിനിമയ്ക്ക് പോയിട്ട് സിനിമയിലൊരു രംഗമുണ്ട്, നടനും നടിയും ഇങ്ങനെ ആലിംഗനം ചെയ്തിട്ട് അവരിങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രംഗം, ഒരു തമാശകളൊക്കെ പറഞ്ഞ. ഉടനെ ഭാര്യ പറയാണ്, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ സ്നേഹം എന്നോട് കാണിച്ചിട്ടുണ്ടോ എന്ന്. ഉടനെ ഭർത്താവ് പറയാണ്, എടി അങ്ങനെ സ്നേഹം കാണിക്കുന്നതിനെ അയാൾക്ക് കാശ് കിട്ടുന്നുണ്ട് എന്ന്. ഞാൻ നിന്നോട് ഇങ്ങനെ സ്നേഹം കാണിച്ചാൽ നീ വല്ലതും തരൂ എനിക്ക്. ഇങ്ങനെ മനുഷ്യൻ മറ്റൊരാളെ താരതമ്യം ചെയ്ത് അസൂയപ്പെട്ട് അതൊന്നും തനിക്കില്ല കരുതി അങ്ങനെയൊക്കെ ആയിത്തീരാൻ വേണ്ടി കുറെ മെനക്കെടുന്നവരുണ്ട്. അതുകൊണ്ടൊന്നും ഉൾക്കൊള്ളൂ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളെ തന്നിട്ടുണ്ട്. നമ്മളൊക്കെ കുട്ടികളെ അപകടത്തിലാക്കുന്നത് ഇങ്ങനെയാണ്. അടുത്ത വീട്ടിലെ കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ എന്റെ കുട്ടിക്ക് അത് തന്നെ കിട്ടണം, പട്ടിക്കിടാ 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 എന്ന് പറഞ്ഞിട്ട് അതിനെ വെച്ച് കാച്ചി റെഡിയാക്കും. അത് വലുതായാൽ അന്ന് തീരുമാനിക്കും, നിങ്ങളൊരു പാഠം ഞാനും പഠിപ്പിച്ചിട്ട് കാര്യമെന്ന്. വയസ്സാവട്ടെ, എന്നിട്ട് കാണിച്ചു തരാണ്. ആ പ്രതികാരം മുഴുവൻ അത് കാണിക്കും. വയസ്സായാൽ ഒരു തുള്ളി വെള്ളം കൊടുക്കില്ല, കാരണം അങ്ങനെ പഠിക്കടാ 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 എന്ന് പറയട്ടെ. അതിനെന്തൊക്കെ വാസനകളുണ്ടോ അതൊക്കെ ശ്രദ്ധിച്ചാലുണ്ടല്ലോ, ആ വാസനയ്ക്കനുസരിച്ച് അതിനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ ഒരു ഉത്കൃഷ്ട വ്യക്തിത്വം അതിൽ നിന്നും പുറത്തു വരും. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇന്നിപ്പോ എല്ലാം ITയിലേക്കാണ് പോകുന്നതെങ്കിൽ കുട്ടി PT ആണെങ്കിലും ITയിലേക്ക് തന്നെ നമ്മൾ വിടും, കാരണം അതാണെന്ന് നമുക്ക് പണം ഉണ്ടാക്കാനുള്ള റിസോഴ്സ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഓട്ടെ, ഏതായാലും നളൻ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് കേട്ടതും വളരെ സന്തോഷമായി. അങ്ങനെ പാലം പണി തുടങ്ങി. വാനരന്മാരെല്ലാം കല്ലുകൊണ്ടുവരും. ഇപ്പൊ നളന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കല്ലിന്റെ മുകളിലൊക്കെ രാമാന്ന് എഴുതിയിട്ട് അങ്ങോരത് വേണ്ട വിധത്തിൽ വയ്ക്കും. ഒരു കടലിൽ പാലം പണിതത്, പുഴയ്ക്ക് പാലം പണിതത് ചിന്തിക്കുക നമുക്ക്. ഇവിടെ പാലം പണിയുന്നത് കടലിലാണ്, അതും മനുഷ്യരെ കൊണ്ടല്ല പാലം പണിയിപ്പിക്കുന്നത്, വാനരന്മാരെ കൊണ്ട്. ലോക ചരിത്രത്തിലുണ്ടല്ലോ ഇതൊരു അത്ഭുതകരമായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നതിന് അത്ഭുതമല്ലേ? അങ്ങനെ ഓരോ കല്ലുകൾ കൊണ്ടുപോയിട്ട് അന്നൊരു 14 യോജന കൊണ്ടുപോയിട്ടു, രണ്ടാമത്തെ ദിവസം 20 യോജന, മൂന്നാമത്തെ ദിവസം 21 യോജന, നാലാമത്തെ ദിവസം 24 യോജന. ഇങ്ങനെ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീരാമസ്വാമി ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുണ്ട് പണി കൺസ്ട്രക്ഷനൊക്കെ നന്നായി നടക്കണ്ടോന്നൊക്കെ. അപ്പൊ ഇടയ്ക്ക് ശ്രീരാമസ്വാമിക്ക് ഒരു തോന്നൽ തോന്നി, ഇത്രേ എന്റെ പേരെഴുതിയിട്ടാണല്ലോ ഈ പഹയെന്ത് കൊണ്ടുപോയിടുന്നത്. അപ്പൊ എന്റെ പേരെഴുതുന്ന കല്ല് നല്ല കരിങ്കല്ലാണെങ്കിലും കടുപ്പമുള്ള കല്ലാണെങ്കിലും അത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഒരു കല്ലിട്ടാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും? ശ്രീരാമസ്വാമിക്ക് ഒരു ജിജ്ഞാസ വന്നു, ഒന്ന് പരീക്ഷിക്കണമെന്ന്. പക്ഷെ ഉള്ളിൽ ചെറിയൊരു പേടി, അതെങ്ങാനും താഴ്ന്നു പോയാൽ ഇവർക്കൊക്കെ ഉള്ള റെസ്പെക്ട് കൂടി ഇല്ലാതെയാവും, അതുകൊണ്ട് ഇവരാരും കാണാതെ ഒപ്പിക്കണം ഈ പണി. അന്നത്തെ ദിവസം ജോലി കഴിഞ്ഞപ്പം ശ്രീരാമസ്വാമി വിസിലൊളിച്ചു, 5 മണി എസ് പോയിക്കോളൂ എല്ലാവരും വിശ്രമിക്കാൻ. ജോലി ടൈം കഴിഞ്ഞു, എല്ലാവർക്കും റെസ്റ്റ് ടൈമായി. ശ്രീരാമസ്വാമി എല്ലാവരും പോയോ എന്ന് ഉറപ്പുവരുത്തി. മിക്കവാറും വാല് പോലെ ഹനുമാൻ സ്വാമിയെ കൂടെ ഉണ്ടാവുക, അങ്ങോട്ട് അങ്ങനെയൊന്നും പോവില്ല. ഹനുമാൻ സ്വാമി വിശ്രമിച്ചോളൂ, വിശ്രമിച്ചോളൂ പറഞ്ഞയച്ചതല്ലേ. ലക്ഷ്മണ പോയി വിശ്രമിച്ചോളൂ, ഇനി ലക്ഷ്മണനും കാണണ്ട, നാളെ ഇനി ആരോടെയും പറഞ്ഞാൽ മോശമല്ലേ. എന്റെ ജ്യേഷ്ഠൻ ഒരു കല്ലിട്ടു അത് വെള്ളത്തിൽ താഴ്ന്നു പോയി എന്നുള്ളത്, അപ്പൊ അതിനൊരു ചാൻസ് വരുത്തുന്നതിന് എല്ലാവരെയും പറഞ്ഞയച്ചു. എന്നിട്ട് ശ്രീരാമസ്വാമി ഒരു കല്ലെടുത്തു നേരെ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോഴൊരു ചെറിയ പേടി, വല്ല വാരനും പിന്നാലെ നിൽക്കുന്നുണ്ടോ എന്ന് ഒക്കെ തിരിഞ്ഞു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയപ്പോ പതുക്കെ കല്ലെടുത്തു, വെള്ളത്തിലേക്ക് അങ്ങോട്ട് വച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ബ്ലൂ, അത് ആഴ്ന്നുപോയി. ശ്രീരാമസ്വാമി ആകെ, നമ്മൾ ഐസാവുക എന്നൊക്കെ പറയില്ലേ, ആകെ ബ്ലീച്ചാവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ശ്രീരാമസ്വാമിക്ക് ഒരു അനുഭവം വന്നു. അയ്യേ, എന്റെ പേരെഴുതിയ കല്ല് പൊങ്ങി നിൽക്കുക, ഞാനിട്ട കല്ല് താഴ്ന്നു പോവുക, ആകെ ഒരു മാനക്കേട്. തിരിഞ്ഞു നോക്കി വല്ലവരും കഷ്ടകാലത്തിന് കണ്ടു എന്ന്. അപ്പണ്ട് നേരെ മുന്നിൽ ചാടി വന്നിരിക്കുന്നു ഹനുമാൻ സ്വാമി, കണ്ടേൻ സ്വാമി എന്ന് പറഞ്ഞിട്ട്. ശ്രീരാമസ്വാമിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ടങ്ങോട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. ശ്രീരാമസ്വാമിയുടെ പാദത്തിൽ വീണു, ശ്രീരാമസ്വാമി ശുദ്ധനാണെന്ന്. അങ്ങയുടെ നാമം ധരിക്കുന്നവൻ എത്ര പാപിഷ്ടമായ ജീവിതം നയിച്ചവനായാലും ശരി, കഠോര ഹൃദയമുള്ളവനായാലും ശരി, പാറ പോലെയുള്ള മനസ്സായാലും ശരി, രാമനാമത്തെ ജപിക്കുന്നവൻ ഈ പാപങ്ങളുടെ സംസാര സാഗരത്തിൽ നിന്നും പൊങ്ങിപ്പൊങ്ങി വരുന്നു ഭഗവാനെ. എന്നാൽ അങ്ങയെ മാനിക്കാതെ തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെത്ര നല്ലവരായാലും ശരി, അങ്ങയാൽ കൈവിട്ടവരാണെങ്കിൽ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധം അവര് താഴ്ന്നു പോകുന്നു. എനിക്കൊരു അപേക്ഷയുള്ളൂ, അങ്ങയുടെ നാമത്തെ എന്നും എന്റെ മനസ്സിൽ ധരിച്ച് ജീവിക്കാൻ ഭാഗ്യമുണ്ടാക്കി തരണേ. ആ നാമം എന്നെ പിടിച്ചുയർത്തും ഈ സാഗരത്തിൽ നിന്ന്, എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു എന്ന്. ശ്രീരാമസ്വാമിക്ക് വളരെ സന്തോഷമായി, നല്ല എക്സ്പ്ലനേഷൻ. ഇത് ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്, രാമനാമം ജപിക്കുന്നവന്റെ മനസ്സ് കരിങ്കല്ലാണെങ്കിൽ പോലും അവൻ പൊങ്ങി 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 വരും. അതല്ലേ കാട്ടുകള്ളനായ രത്നാകരൻ രാമനാമത്തെ ജപിച്ചപ്പോ അദ്ദേഹം വാൽമീകിയായിട്ട് ഉയർന്നു പ്രിയാണ്. എന്നാൽ എത്രയോ നല്ലവനായ ദശരഥൻ രാമനെ കൈവിട്ടതോടുകൂടി സാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് വീണ് പെടഞ്ഞ് 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 മരിക്കേണ്ടി വന്നു. അപ്പൊ നല്ലവനായതുകൊണ്ട് കാര്യമില്ല, ആരെ പിടിക്കണം? രാമനാമത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഗതിയുണ്ട് എന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീരാമസ്വാമി വളരെ സന്തോഷിച്ചു ആ കേട്ടിട്ട്. പിന്നെ പാലത്തിന്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ അവർ നിൽക്കുമ്പോഴാണ് രാവണൻ ചാരന്മാരെ പറഞ്ഞയക്കുന്നത്, ശുകസാരണൻ എന്ന് പറയുന്ന ചാരനെ പറഞ്ഞയക്കുന്നത്. ആ ചാരൻ ആദ്യം രാവണനോട് പറയും, മര്യാദയ്ക്ക് സീതയെ കൊണ്ടുകൊടുത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാന്ന് കൊണ്ടുകൊടുക്കൂന്ന്. അപ്പൊ പറയും, മര്യാദയ്ക്ക് നീ പണി ചെയ്യൂ, വേണ്ടത് എന്താന്ന് വെച്ചാൽ സുഗ്രീവനെയും രാമനെയും അകറ്റണം, അതാ വേണ്ടത്. ഇവൻ വേഷം മാറി വന്ന് സുഗ്രീവന്റെ അടുത്ത് എന്നിട്ട് പറയുകയാണ്, ഞാൻ രാവണന് വേണ്ടിയിട്ടാണ് നിന്റെ അടുത്ത് വന്നിരിക്കുന്നത്. രാവണൻ എന്നോട് പറയാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഏ സുഗ്രീവ, നമ്മൾ സുഹൃത്തുക്കളല്ലേ, ബാലി എനിക്ക് വേണ്ടപ്പെട്ടവരാണ്, ആ ബാലിയുടെ സഹോദരനായ നീ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ്, നീ എന്തിനാ ഈ രാമന്റെ കൂടെ നടക്കുന്നത്, പ്രത്യേകിച്ച് നിന്റെ സഹോദരൻ ബാലിയെ ചതിച്ചു കൊന്നവൻ എന്ന്. മാത്രമല്ല, ഈ രാമന്റെ കൂടെ നടന്നു എന്ന് വെച്ചിട്ട് നിനക്ക് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, നിനക്കും എന്റെ ശക്തി നിനക്കറിയുന്നതാണ്, നിനക്കും പ്രശ്നങ്ങളെ ഉണ്ടാവാൻ പോകുന്നുള്ളൂ, ഓർത്തോളൂ. നിനക്ക് കിഷ്കിന്റെയോ എന്താ വേണ്ടത് എന്നോട് പറയും, ഞാൻ നേടിത്തരാം. ഞാൻ സീതയെ അപഹരിച്ചുകൊണ്ടോന്ന് വെച്ചിട്ട് നിനക്കിപ്പോ എന്താ അതിലൊരു കാര്യമുള്ളത്? നീ എത്രയും വേഗം ഇവിടുന്ന് പൊയ്ക്കോളൂന്ന്. ഇത് കേട്ടതും വാനരന്മാരെല്ലാവരും കൂടി ചേർന്ന് ശുഗസാരനെ പേടിച്ച് അങ്ങോട്ട് കൊടുത്തു. അങ്ങോട്ട് പറയടാ മര്യാദയ്ക്ക്, അതാ പറയേണ്ടത്. ആരാ നിന്നോട് ഇങ്ങനത്തെ തോന്നിവാസം പറയാൻ വന്ന് പറഞ്ഞിരിക്കണമെന്നാണ്? കൊല്ലു അവനെ എന്ന്. ഉടനെ അവൻ പറഞ്ഞു, ദൂതന്മാരെ കൊല്ലരുതേ, കൊല്ലരുതേ. പിന്നീട് അവിടുന്ന് ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഏയ്, കൊല്ലണ്ട അവനെ, പ്രതിവാക്യം കൊടുത്തയച്ചു, പറഞ്ഞ് വിട്ടേക്കൂ എന്ന് പറഞ്ഞു. അവനെക്കൊണ്ട് മറുപടി പറയിപ്പിക്കുകയാണ്, എത്രയും വേഗം സീതാദേവിയെ രാമപാദങ്ങളിൽ കൊണ്ടു കൊടുത്ത് അഭയം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ലങ്കാരാജും ചുട്ടുകരിക്കും, കൊന്നുകളെ രാവണനെ എന്ന് പറഞ്ഞേക്കൂ എന്ന് സുഗ്രീവ ശാസനം പറഞ്ഞയച്ചു. ആ ശുഗസാരണൻ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് സൈന്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് എത്തി വജ്രദംഷ്ടൻ എന്ന് പറയുന്ന രാക്ഷസൻ രാവണന് പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോയിരിക്കുകയാണ്, സൈന്യങ്ങളൊക്കെ എത്തിയിരിക്കണമെന്ന്. അങ്ങനെ അവര് ആ ത്രികൂടത്തിന്റെ മുകളിലിരുന്നു കൊണ്ട് എല്ലാം ഒന്ന് വീക്ഷിച്ചു, എങ്ങനെയൊക്കെയാണ് രാവണന്റെ കാര്യങ്ങളൊക്കെ എന്ന്. അതിൻ്റെ ഇടയ്ക്ക് രാവണൻ ഒരു പണിയൊപ്പിച്ചു. അതെന്താണ്? രാവണൻ മായാസീതയെ ഉണ്ടാക്കാൻ നിശ്ചയിച്ചു. അതിന് വിദ്യുദ്വിഗ്മൻ എന്ന് പറയുന്ന രാക്ഷസനെ ഏർപ്പാടാക്കി. എന്നിട്ട് സീതയുടെ അടുത്തേക്ക് ഒന്നുകൂടി പോവുകയാണ്. സീതയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ ആർക്കു വേണ്ടി കാത്തിരിക്കണോ? രാമനോ? ഇനി വരാൻ പോകുന്നില്ല, രാമനെയൊക്കെ കൊന്നുകഴിഞ്ഞോ? രാമനൊന്നും ഇനി ജീവിച്ചിരിക്കില്ല, നിന്റെ രാമനെ ഞാൻ കൊന്നിരിക്കണോ? നിനക്ക് തെളിവ് വേണോ? ഏ വിദ്യുജ്ഞൻ, കൊണ്ടുവരുമെന്ന്. മായ രാമന്റെ തല വെട്ടിക്കൊണ്ട് രക്തമൊലിക്കുന്ന തല ഒരമ്പും കൊണ്ടുവന്നു, വില്ലും കൊണ്ടുവച്ചു. ഇതാ നിന്റെ രാമന്റെ തല. ഇത് കണ്ടോ സീത ബോധം കിട്ടു വീണു. അപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ മന്ത്രിയെ പ്രഹസ്തൻ ഓടി വന്നിട്ട് പറഞ്ഞു, സൈന്യങ്ങൾ മുന്നോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഇത് കേട്ടതും രാവണൻ അവിടുന്ന് ഓടി. ഇനി സീതയല്ല വേണ്ടത്, രാജ്യം വാനരന്മാരുടെ കയ്യിലേക്കാണ് വിഴാൻ പോകുന്നത്, തയ്യാറാക്കണം എല്ലാവരെയും. അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും അതാ സീതയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി മറ്റൊരാൾ കടന്നു വരുന്നു. വിഭീഷണന്റെ പത്നിയായ സരമ കടന്നു വന്നിട്ട് പറയുന്നു, എന്താ ദേവി ഇങ്ങനെ മോഹാല്യസ്യപ്പെട്ടു പോണത്? ഈ തല രാമന്റെയാണ് തെറ്റിദ്ധരിച്ചോ? എന്തിനാ രാവണൻ പോയതെന്നറിയോ? വാനര സൈന്യം മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പോയത്. രാമൻ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ വാനര സൈന്യം ഒരിക്കലും മുന്നോട്ട് വരില്ലേ? ദേവി ചിന്തിച്ചാൽ അറിയില്ലേ ദേവിക്ക് ഒരു രാക്ഷസിക്ക് പോലും ഒരു ലോജിക് ഉണ്ടെന്ന് പറയാണ്. അപ്പൊ അതുകൊണ്ട് രാവണനോട് സൈന്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്, നമ്മുടെ സൈന്യങ്ങളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്, ദേവി ഇങ്ങനെയൊക്കെ മോഹാലിസ്യപ്പെട്ട് വീണാലോ? രാക്ഷസന്മാരുടെ സ്വഭാവം ദേവിക്ക് അറിയുന്നതല്ലേ, അവർക്ക് മായാവേഷം കെട്ടാനറിയാം, മായാരൂപങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഇതാ തല വെട്ടിയിരിക്കുന്നത് രാമന്റേതല്ല, ഒരു മായാരൂപം ഉണ്ടാക്കി വെട്ടിയതാണെന്ന്. ഇത് കേട്ടപ്പോ സീതയ്ക്ക് സന്തോഷമായി, തന്റെ ദുഃഖങ്ങളൊക്കെ പോയി. അതിൻ്റെ ഇടയ്ക്ക് കുറെ പൊട്ടിക്കരയും, ദേവി പറയും മരിക്കുകയാണ് നല്ലതെന്നൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ട് സരമ ദേവിയെ സാന്ത്വനിപ്പിക്കും. അതിനുശേഷം ഇതാ ശുഗസാരണൻ തിരിച്ചു വരികയാണ്. ദൂതിന് പോയ ആള് പറയണു രാവണനോട്, രാവണ ഞാൻ അവിടെ ചെന്നു, എന്നെ കൊല്ലാണ്ട് വിട്ടുവെന്നേ ഉള്ളൂ, ശ്രീരാമസ്വാമിയുടെ ഒരു കാരുണ്യം പറയാണ്, അതുകൊണ്ട് എനിക്ക് നിന്നോടുള്ളൊരു അപേക്ഷ. നീ ശ്രീരാമസ്വാമി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല, അവതാര പുരുഷനാണ്, ആ ബാണത്തിന്റെ ശക്തിയുണ്ടല്ലോ അതത്ര ആർക്കും തോൽപ്പിക്കാൻ പറ്റുന്നതല്ല, നമുക്ക് രാക്ഷസ ശക്തിയുള്ളൂ, ശ്രീരാമസ്വാമിയുടെ അടുത്ത് ബാണശക്തിയുണ്ട്, അതുകൊണ്ട് ഒന്ന് നിന്നോട് പറയാനുള്ളത്, കൊണ്ടുകൊടുക്കൂ സീതയേനാണ്. ഇത് കേട്ടതും അത്യന്തം ക്രുദ്ധനായി, ഇത് പറയാനാണോ നീ എന്റെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് കോപിഷ്ഠനായി, നീ ഇനിയെങ്ങാനും ഇവിടെ നിന്നാൽ കൊന്നുകളയും നിന്നെ എന്ന് ഭീഷണിപ്പെടുത്തി. ആരാണത്ര ഈ ശുഖൻ? അതിന്റെ പിന്നിലൊരു കഥയുണ്ട്. പണ്ട് ഒരു വലിയൊരു മഹർഷി തപോനിധിയായിട്ട് അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ബ്രാഹ്മണൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വിദ്യുദ്വിഗ്മൻ ഒരിക്കൽ കടന്നു വന്നു. അയാൾ എന്ത് ചെയ്തു? അഗസ്ത്യരുടെ വേഷം കെട്ടി കളിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, പരിഹസിക്കാൻ വേണ്ടി. എന്നിട്ട് പറയുന്നു, ഒട്ടുനാളായി ഞാൻ മാംസം കഴിച്ചിട്ട് എന്ന്. പാവം ഈ ബ്രാഹ്മണൻ തെറ്റിദ്ധരിച്ചു, അഗസ്ത്യർ മാംസം വേണമെന്ന്. എവിടുന്നോ ഒരു ആടിനെ കൊണ്ടുവന്ന് വെട്ടി അതിൻ്റെ മാംസം എടുത്തിട്ട് വേവിച്ച് അഗസ്ത്യ മഹർഷിക്ക് വേണ്ടി തയ്യാറാക്കി. അതിൻ്റെ ഇടയിൽ വിദ്യുജ്ഞൻ അവിടുന്ന് മറഞ്ഞു. അപ്പോഴാണ് ശരിക്കുള്ള അഗസ്ത്യർ കയറി വരുന്നത്. ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാൻ ഭോജനം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഓ, അങ്ങയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഇരുത്തി അങ്ങോട്ട് വിളമ്പി മാംസം. തന്നെ മാംസം തന്ന് അപമാനിച്ചതിൽ നീ രാക്ഷസനായി പോട്ടെ എന്ന് ശപിച്ചു. പാദത്തിൽ വീണ് കരഞ്ഞു. ഞാൻ അറിഞ്ഞു ചെയ്തതല്ലോ, അങ്ങല്ലേ മാംസം തരാൻ പറഞ്ഞത്, എന്നിട്ട് എന്താ അങ്ങ് ഇങ്ങനെ ശപിക്കുന്നത് എന്ന്. ഇത് കേട്ടപ്പോ അഗസ്ത്യർക്ക് മനസ്സിലായി എവിടെയോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന്. അല്പനേരം ധ്യാനനിരതനായപ്പോ മനസ്സിലായി എന്റെ വേഷം കെട്ടിക്കൊണ്ടൊരുത്തൻ വന്നിട്ടുണ്ടെന്ന്. ഉടനെ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, നീ രാവണന്റെ രാക്ഷസനായിരിക്കുന്ന രാവണന്റെ ഒരു ദാസനായി അയാൾക്ക് വേണ്ടി സേവ ചെയ്യും എന്ന് നീ അവരുടെ അടുത്ത് ശ്രീരാമസ്വാമിയുടെയും മറ്റടുത്ത് ചാരപ്രവർത്തനത്തിന് പോകുന്നു, അന്ന് നിന്നെ അവർ വെറുതെ വിടുന്നുവോ? നീ രാവണന് നല്ലത് ഉപദേശിക്കുന്ന സമയത്ത് നിന്നെ രാവണൻ വെറുതെ വിടുമ്പോൾ നിന്റെ രാക്ഷസഭാവത്തിൽ നിന്ന് നിനക്ക് മുക്തനാവാൻ സാധിക്കുന്നു പ്രിയൻ. ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലല്ലോ ഓരോ രാക്ഷസന്റെയും പിന്നിൽ ഒരു നന്മയുള്ള ഒരു വ്യക്തിത്വമുണ്ട്. ആ നന്മയുള്ള വ്യക്തിത്വം എവിടെയോ ഒരു ആളെ വേദനിപ്പിച്ചതിൻ്റെ ശാപമായിട്ടാണ് അവരെല്ലാം രാക്ഷസരായി തീർന്നിരിക്കുന്നത്. ശരിക്കും രാക്ഷസന്മാരൊക്കെ ആരാണ്? നിങ്ങളവരുടെ പുറകിലുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നല്ലവരാണ്. ഇനി ഭാഗവതത്തിൽ നോക്കൂ, നിങ്ങൾ ഒരു വൃത്രാസുരന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഒരു നല്ല രാജാവായിരുന്നു അദ്ദേഹം. പക്ഷെ പാർവതി പരമേശ്വരന്മാരെ പോയി കളിയാക്കുകയും പാർവതി ദേവി വേദനിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ചിത്രകേതു വൃത്രാസുരനായി തീർന്നത്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇനിയുള്ള നമ്മുടെ ഒരു ജന്മം രാക്ഷസീയമാവാതിരിക്കാൻ ഒരാളെയും വേദനിപ്പിക്കരുതെന്ന് പറയുന്നത്. ഒരാളെ വേദനിപ്പിച്ചതിന്റെ ശാപഫലമാണ് രാക്ഷസീയ ഭാവം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആരെ വേദനിപ്പിക്കരുത്? സജ്ജനങ്ങളായിട്ടുള്ള ആളുകളെ വേദനിപ്പിക്കരുത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു സാധനം നാവാണ്. ഇന്ന് നമുക്കതൊരു സ്വാതന്ത്ര്യം കിട്ടി 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 എന്തും പറയാനായിപ്പോയി. മനസ്സിലായില്ലേ? ആ എന്തും പറയാന്നുള്ളൊരു സ്വാതന്ത്ര്യമാണ് നമ്മളെ ഇപ്പോ നശിപ്പിക്കുന്നത് പറയാൻ. അത് വളരെ ശ്രദ്ധിക്കൂ. ഓരോ മനുഷ്യരും നല്ലവരാണ്. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അതാ പറയുന്നത്, എല്ലാവരും നല്ലവരാണ്. പക്ഷേ അവന്റെ നന്മ അവൻ എന്തിനു വേണ്ടിയെന്ന് കണ്ടെത്താതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചപ്പം നന്മ തിന്മയായി മാറി. ആ തിന്മ പിന്നെ അവനെ രാക്ഷസീയമായ സംസ്കാരങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാണ്. ഇപ്രകാരം ശുഗൻ അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നീട് യുദ്ധാരംഭമാണ്. അങ്ങനെ രാവണൻ തന്റെ സൈന്യങ്ങളെയൊക്കെ തയ്യാറാക്കി. അവിടെ നിന്ന് വാനരന്മാരും അതിനിടയ്ക്ക് ശ്രീരാമസ്വാമി പറഞ്ഞു സുഗ്രീവനോട്, വാൽമീകി രാമായണത്തിലൊരു പ്രത്യേക ഭാവമുള്ളത്, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് സുഗ്രീവൻ ഇങ്ങനെ നോക്കുമ്പോൾ മട്ടുപ്പാവിൽ നടക്കുന്ന രാവണനെ കാണും, നേരെ ഫ്ലൈ ചെയ്ത് അങ്ങോട്ടെത്തും. എന്നിട്ട് ആ ഭാവം കണ്ടൊരു കൊടുക്കുന്നു കിടത്ത് രാവണന്റെ. അത് വാൽമീകി രാമായണത്തിലുള്ളത് എഴുത്തച്ഛൻ എടുത്തിട്ടില്ല. എന്നിട്ട് തിരിച്ചു വരും മുറിയോ. അപ്പൊ ചോദിക്കും ശ്രീരാമസ്വാമി, എന്ത് പറ്റിയെന്ന്. എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചാടി പുറപ്പെടരുത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന്. ശ്രീരാമസ്വാമിയുടെ പക്വത നോക്കൂ നിങ്ങൾ. ശ്രീരാമസ്വാമി പിന്നെ ചെയ്യുന്നത് അംഗദനെ ദൂതനായിട്ട് പറഞ്ഞയക്കുന്നു. ഒരു അവസരം കൂടി കൊടുക്കുകയല്ല. അംഗദനോട് പറയും, എത്രയും വേഗം സീതയെ കൊണ്ടുകൊടുത്ത് മാപ്പ് പറഞ്ഞാൽ അഭയം കൊടുക്കും, മാപ്പ് കൊടുക്കും ശ്രീരാമസ്വാമിന്. അംഗദൻ ചെല്ലണു. രാവണന്റെ കൊട്ടാരത്തിലെത്തി രാവണന്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, നീ ശ്രീരാമസ്വാമി ഇല്ലാത്ത സമയം നോക്കി സീതയെ അപഹരിച്ചവനാണ്, ദുഷ്ടാത്മാവാണ്. അതുകൊണ്ട് ഇപ്പോഴും നിനക്കൊരു അവസരം തരികയാണ്. വേഗം സീതയെ കൊണ്ടുചെന്ന് മാപ്പപേക്ഷിച്ചാൽ, ചെയ്തതിനൊക്കെ മാപ്പ് പറഞ്ഞാൽ രാമൻ നിനക്ക് അഭയം തരും. ഇത് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സുഗ്രീവന്റെ ശാസനമാണ്. രാവണൻ ഉടനെ പറയുന്നതാണ്, ഭാ, നാണമില്ലേ നിനക്ക് സ്വന്തം അച്ഛനെ കൊന്ന് രാമന് സഹായം ചെയ്യാൻ? അച്ഛനെ ക്രൂരനായി കൊന്നവനല്ലേ അവൻ? എന്റെ സുഹൃത്തായിരുന്നു ബാലി, അവന്റെ മരണം എനിക്ക് വല്ലാതെ വേദന. കുറെ കള്ളക്കരച്ചിലൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ കേട്ടിട്ട് അംഗദൻ മനസ്സ് മാറുന്നാ വിചാരിച്ചത്. ആ അംഗദൻ ഒരൊറ്റ വീക്കാണ്ട് കൊടുത്തു, പറഞ്ഞതനുസരിച്ചാ മതി എന്ന് പറഞ്ഞു. എന്നെ നേരെയൊക്കെ വന്നിരിക്കുന്നു, കൊണ്ടുകൊടുക്കുമെന്ന്. കിരീടമൊക്കെ മറഞ്ഞു വീണു. അപ്പോഴേക്കും രാവണൻ അടിക്കാൻ ഉറങ്ങി വേഗം അവിടുന്ന് തിരിച്ചു വരികയാണ് അംഗദൻ. എന്താ അംഗത ഉണ്ടായത്? പറഞ്ഞതനുസരിച്ചല്ലേ ഒന്ന് കൊടുത്തു പറഞ്ഞു. അത് എത്രയും ഉണ്ടായിട്ടുള്ളൂ. ഇനി നിവൃത്തിയില്ല യുദ്ധം. അങ്ങനെ യുദ്ധം തുടങ്ങുകയാണ്. അതിഗംഭീരമായ യുദ്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞുള്ള യുദ്ധം. ശക്തന്മാര് കുറെ, വാനരന്മാര് മരിക്കും, രാക്ഷസന്മാര് മരിക്കും. അതിനിടയ്ക്ക് രാവണൻ ഉത്തരവ് കൊടുത്തു, മരിക്കുന്ന മരിക്കുന്ന രാക്ഷസന്മാരെയൊക്കെ കടലിൽ കൊണ്ടിടാൻ. അതെന്തിനാണ്? കാരണം മരിച്ചവരെ കണ്ടാൽ മറ്റുള്ളവർക്ക് യുദ്ധം ചെയ്യാനുള്ള ആവേശം ഉണ്ടാവില്ല. ശ്രീരാമസ്വാമി പറഞ്ഞു, മരിച്ചവരെ മരിച്ചവരെയൊക്കെ മാറ്റി നിർത്തിക്കോളൂന്ന്. അതെന്തിനാണ്? ഇവരെ കാണുമ്പോൾ വാനരന്മാർക്ക് ഒന്നുകൂടി വാശി കൂടും, നമ്മുടെ ആൾക്കാരെ കൊന്നില്ലേ എന്നുള്ളൊരു വാശി. അപ്പൊ അതുകൊണ്ട് ഇവരുടെയൊക്കെ ബോഡി എടുത്തു വെക്കാൻ പറഞ്ഞു, മറ്റവരുടെയൊക്കെ ബോഡി കൊണ്ടു കളയാനും പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചു, അതൊക്കെ നശിപ്പിച്ച് യുദ്ധം തുടങ്ങുന്നതിന്റെ ഇടയിൽ നല്ല രസമാണ് അവരുടെ യുദ്ധം. വാനരന്മാർക്കുണ്ടോ പ്രയാസം? ഓരോ മരത്തിന്റെ മുകളിൽ കല്ലൊക്കെ എടുത്തിട്ട് എയിം വെച്ചിട്ടൊക്കെ എറിയുന്നത് രാക്ഷസന്മാരുടെ മേല്. വലിയ വലിയ മരമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അടിക്കുക, പർവ്വതങ്ങളൊക്കെ എടുത്തിട്ട് മേലേക്ക് എറിയുക. ഇവർക്കാണെങ്കിൽ രാക്ഷസന്മാർക്ക് മായായുദ്ധങ്ങളൊക്കെ നല്ലോണം വശമുണ്ട്, പലതരത്തിലുള്ള മായായുദ്ധങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ ശക്തന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ തോൽപ്പിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ പിന്നീട് നമുക്ക് കാണാം, ഇന്ദ്രജിത്ത് യുദ്ധത്തിന് വരും. ഇന്ദ്രജിത്ത് ശ്രീരാമസ്വാമിയോടും ലക്ഷ്മണനോടും ഘോരമായി പൊരുതി മായ കൊണ്ട് ചതിപ്രയോഗം ചെയ്തു കളയും. നാഗാസ്ത്രത്തെക്കൊണ്ട് രാമലക്ഷ്മണന്മാരെ ബന്ധിച്ചു കളയും. നാഗാസ്ത്രത്തിന് അടിമപ്പെട്ടു രാമലക്ഷ്മണന്മാര്, രണ്ടുപേരും വീണു. വാനരന്മാരൊക്കെ കരയാൻ തുടങ്ങി. ഏതൊരു രാമന് വേണ്ടിയിട്ടാണോ യുദ്ധം ചെയ്യുന്നത്, ഇന്നിപ്പോ രാമൻ അസ്ത്രത്തിന് വിധേയനായി കിടക്കുകയാണ്, കരയാൻ തുടങ്ങി. വിഭീഷണൻ പോലും ഒന്ന് പതറിപ്പോയി. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ വിഭീഷണാദികളൊക്കെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര അതിനൊരു പരിഹാരം വരണേ, പരിഹാരം ഉണ്ടാവണേന്ന്. ഇന്ദ്രജിത്താണെങ്കിൽ വിജയം ആഹ്ലാദിച്ചുകൊണ്ട് തിരിച്ചുപോയിരിക്കണം. ആ ഒരു സന്ദർഭത്തിൽ അവിടേക്ക് പ്രകടമാകുന്നു ഭഗവാന്റെ വാഹനമായിരിക്കുന്ന ഗരുഡൻ. മൂന്ന് വട്ടം പ്രദക്ഷിണം വെച്ച് രണ്ടുപേരെയും മേലൊന്ന് ചുണ്ടുകൊണ്ട് സ്പർശിച്ച് വലിച്ചെടുത്ത് കളയും. അങ്ങനെ ഗരുഡൻ നാഗാസ്ത്രബന്ധനത്തിൽ നിന്നും രാമലക്ഷ്മണന്മാരെ മുക്തമാക്കും. വീണ്ടും പ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ച് അവിടുന്ന് പോകും. ഇങ്ങനെ ഗരുഡനാൽ നാഗാസ്ത്രബന്ധനം അഴിയുന്നു പറയേണ്ട. ഈ കഥകളൊക്കെ നിങ്ങൾ നോക്കുമ്പോണ്ടല്ലോ, ഇതിലൊക്കെ ഒരു തത്വങ്ങളുണ്ട്. ഗരുഡൻ എന്നാൽ രണ്ട് ചിറകുകളാണ്. നമുക്ക് വേണ്ടത് ജ്ഞാനവും ഭക്തിയും ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞു പോവും. നമ്മളെ കെട്ടിയിരിക്കുന്ന നാഗാസ്ത്രമാണ് ദുഃഖത്തിൻ്റെയും ഭയത്തിൻ്റെയും അവശതയുടെയും ബന്ധനം. പ്രിയേന, ഈ ബന്ധനത്തെ അഴിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താണത്? ജ്ഞാനത്തോടെ ഈശ്വരനെ പ്രേമിക്കാൻ തുടങ്ങുക. എത്ര കണ്ട് നാം ജ്ഞാനത്തോടെ ഈശ്വരനെ പ്രേമിക്കാൻ തുടങ്ങുന്നുവോ, അത്ര കണ്ട് നമുക്ക് ലൗകിക കാര്യങ്ങളിൽ നമുക്ക് മനസ്സിന് നല്ലവണ്ണം ഉൾക്കൊള്ളാനുള്ള കഴിവ് വരും. നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ബന്ധനത്തെ നമുക്ക് എടുത്തുകളയാൻ സാധിക്കുമെന്ന് ഈ ഗരുഡൻ നാഗാസ്ത്രമഴിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കോണം.
ടു ദി ട്രസ്റ്റി ശ്രീകൃഷ്ണ സേവ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഭാഗവത മന്ദിരം, മമ്മിയൂർ, ഗുരുവായൂർ, 680101, മൊബൈൽ 0984605008, 0944633284, 0944637 8706, Teleline 0487 32 02 835. ഹരി ഓം.